പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ബോഡി ഓഫ് ക്രൈസ്റ്റിലെ സകല അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ എന്നെ കേൾക്കുന്ന സകലർക്കും അറിയിക്കുകയാണ്, പ്രിയരെ, നിങ്ങളുടെ മുൻപിൽ ദൈവത്തിന്റെ വചനവുമായി വീണ്ടും നിൽക്കുവാൻ സ്വർഗത്തിൽ ദൈവം തന്ന ആ സാവകാശനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ ചിന്തകള് ദൈവം ആഗ്രഹിക്കുന്ന അതേ അളവിൽ അതേ രീതിയിൽ ഭൂമിയിലേക്ക് തരുവാനായിട്ട് ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്, ആത്മാവിന്റെ നിയമം. അതിന്റെ കീഴിൽ നാം പല പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ കീഴിൽ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം വരുവിൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാം. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാം. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന മണ്ഡലത്തിൽ ഒരിക്കലും കർത്താവിന്റെ ഹൃദയത്തിന്റെ ചിന്ത ഒന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. നമ്മളായിരിക്കുന്ന മണ്ഡലത്തിൽ ഒരിക്കലും സാത്താന് ഇടം കൊടുക്കരുത്. സാത്താന് ഇടം കൊടുക്കരുത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സാത്താൻ നമുക്ക് ഇടം കൊടുക്കാൻ പറ്റും. എഫേസ്യ ലേഖനം 4:27 വാക്യങ്ങൾ ആ ഭാഗത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വിശ്വാസികളോട് പറയുന്നത് പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ഒരു സഭയ്ക്ക്, വ്യക്തിപരമായിട്ടാണ് പറഞ്ഞത്, ഇനി ഒരു സഭയ്ക്ക്, ആ സഭയുടെ ഏരിയയിലുള്ള മണ്ഡലത്തിൽ പിശാചിന് ഇടം കൊടുക്കാൻ പറ്റും സഭയ്ക്ക്. കാരണം ഓരോ സഭയും ഓരോ ദേശം പോലെ. നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടില്ലേ, ആ പോലീസ് സ്റ്റേഷന് ഒരു പരിധിയുണ്ട്. എന്റെ ഹൃദയത്തിൽ വരുന്ന ചിന്ത ഞാൻ നിങ്ങളെ അറിയിക്കുക, ആ പോലീസ് സ്റ്റേഷന് ഒരു പരിധിയുണ്ട്. ആ പരിധിയെ സൂക്ഷിക്കേണ്ടത് ആ പോലീസ് സ്റ്റേഷനാണ്, അവിടുത്തെ ക്രമസമാധാനം സൂക്ഷിക്കുക. ഇതേപോലെ തന്നെ ഓരോ ദേശത്തും ദൈവം വെച്ച സഭകളുണ്ട്, പിശാച് വെച്ച സഭകളുണ്ട്. ഞാൻ പറയുന്നത് ദൈവം വെച്ച സഭകളോടായി പറയുന്നത്. പിശാച് അതിനെ കള്ളപ്പണം എന്നതുപോലെ, അല്ലെങ്കിൽ ഫേക്ക് നോട്ട് എന്നതുപോലെ അവന്റെ സഭകളുമുണ്ട്, ധാരാളമുണ്ട്. അവരോടല്ല ഞാൻ സംസാരിക്കുന്നത്, ദൈവം വെച്ച സഭകളോടാണ് പറയുന്നത്, ദൈവം വെച്ച വ്യക്തികളോടാണ് പറയുന്നത്. ദൈവം വെച്ച വ്യക്തികളോട് ദൈവം പറയുന്നു, സഹോദരന്മാരോട് സഹോദരിമാരോടും പറയുന്നു, പിശാചിനിടം കൊടുക്കരുത്. അപ്പൊ തന്നെ ആ പിശാചിനിടം കൊടുക്കുമ്പോൾ എവിടെയാണ്? തന്റെ ജീവിതത്തിൽ, തന്റെ ശരീരത്തിൽ, തന്റെ ഭവനത്തിൽ ഒക്കെ പിശാചിനിടം കൊടുക്കാൻ പറ്റും. സഭകൾക്ക്, ആ സഭയെ ഏൽപ്പിച്ച മണ്ഡലത്തിൽ പിശാചിന് ഇടം കൊടുക്കാൻ പറ്റും. ഇനി ഒരു രാജ്യത്തിന് ആ രാജ്യത്തെ ദൈവത്തിന്റെ ജനം ദൈവം ഏൽപ്പിച്ച പർപ്പസ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ പിശാചിന് ഇടം കിട്ടും. ശ്രദ്ധിക്കുക, ഈ നാളുകളിൽ പരാജയപ്പെട്ടു പോകുന്നവരുടെ കൂടെ നമ്മൾ ആകരുത്, ജയം പ്രാപിച്ച് മുന്നോട്ടേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ നാം ആയിത്തീരണം. പിശാചിന് ഇടം കൊടുക്കരുത്, അവന്റെ ശക്തി വർദ്ധിക്കരുത്. പകരം ദൈവമക്കളുടെ ആ ദൈവത്തോടുള്ള അനുസരണ നിമിത്തം ദൈവം, ദൈവരാജ്യം ജനത്തെ വാഴണം, സഭയെ വാഴണം, ദേശത്തെ വാഴണം, രാജ്യത്തെ വാഴണം. മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, എൻ്റെ ഹൃദയത്തിൽ വിരിഞ്ഞൊരു കാര്യം, ഇന്ത്യയുടെ മുകളിൽ ഒരു കറുത്ത മേഘം പോലെ ഒരു അവസ്ഥയാണ് ഇന്ത്യയുടെ മുകളിൽ. കഥാവിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത് ഇന്ത്യയിലെ സഭകൾ അവരുടെ വീഴ്ചയാണ്. They fail to accomplish God's commands in their life. അവരുടെ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ച കൽപ്പനകളെ, ദൈവം പറഞ്ഞതിനെ ചെയ്യുവാൻ അവർ പരാജയപ്പെട്ടു. അവർ സ്വന്തം ഇഷ്ടത്തിലേക്ക് ഓടി. അവരുടെ മിനിസ്ട്രികൾ സ്വന്തം ഇഷ്ടമായിരുന്നു. കർത്താവിന്റെ വചനം യേശയ്യ 53:6 പറയുന്നു, നാം എല്ലാവരും തെറ്റിപ്പോയി, ആടുകളെ പോലെ തെറ്റിപ്പോയി. എന്താണ് തെറ്റ്? അവരെല്ലാം താന്താന്റെ വഴിയിലേക്ക് തിരിഞ്ഞു. സഭകൾ താന്താന്റെ വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വഴിക്ക് ജീവിക്കാനല്ല ദൈവം നമ്മളെ ആക്കി വെച്ചത്, കർത്താവ് നമ്മളോട് കൽപ്പിച്ചത് ചെയ്യാന്, കർത്താവിന്റെ ഇഷ്ടം ചെയ്യാന്, കർത്താവിന്റെ ആഗ്രഹം നിവർത്തിക്കാന്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പോയി പ്രമാണിക്കാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട്. അല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ കാര്യങ്ങളും പറയാനല്ല കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ആരാധനക്കാരനാക്കാനല്ല പറഞ്ഞത്, എന്റെ ശിഷ്യന്മാരാക്കാനാണ് പറഞ്ഞത്, ഫോളോവേഴ്സ് ആക്കാനാണ് പറഞ്ഞത്. അവിടെ വലിയൊരു പരാജയം സംഭവിച്ചിരിക്കുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളില് നിൽക്കുന്നു എന്ന് കരുതുന്നു, വീഴാതിരിപ്പം സൂക്ഷിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞത്? ദൈവരാജ്യം പ്രസംഗിക്കുക. കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞത്? ദൈവരാജ്യം അന്വേഷിക്കുക. കർത്താവ് എന്താ നമ്മളോട് പറഞ്ഞത്? ദൈവരാജ്യം വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അവസാനം എന്താണ് ഇവിടെ സ്ഥാപിക്കുന്നത്? ദൈവരാജ്യമാണ് സ്ഥാപിക്കുന്നത്. എന്താണ് പിതാവിന്റെ കയ്യിലേക്ക് തിരികെ ഏൽപ്പിക്കുന്നത്? അവസാനം രാജ്യം പിതാവിന്റെ കയ്യിൽ തിരികെ ഏൽപ്പിക്കും. പ്രിയ സഹോദരങ്ങൾ, ഇതെല്ലാം മറന്നിട്ട് സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കാനും സ്വന്തം കാര്യങ്ങൾക്കും വേണ്ടി നടക്കാതെ ഈ നാളുകളിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ നമുക്ക് ജയം പ്രാപിക്കാം. അല്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ശ്രദ്ധയോടുകൂടെ തുടർന്നുള്ള സന്ദേശം നമുക്ക് വീണ്ടും ചൊല്ലി കൊടുക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം ലോ ഓഫ് ദ സ്പിരിറ്റ്. അതിൽ നമുക്ക് മനുഷ്യനെ മനസ്സിലാക്കാം എന്ന ചിന്തയാണ് നാം ഈ സന്ദേശത്തിലൂടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. കാരണം നാം നമ്മെ കുറിച്ച് അറിഞ്ഞില്ല എങ്കിൽ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതിൽ നാം പരാജയപ്പെടും. ഒരു എക്യുപ്മെന്റ് നമ്മളുടെ വീട്ടിലേക്ക് വന്നു. ആ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ അതൊരു മിക്സി ആകട്ടെ, വേറെ ഏതെങ്കിലും എക്യുപ്മെന്റ്, ഒരു ഗ്രൈൻഡറോ വേറെ ഏതെങ്കിലും എക്യുപ്മെന്റ് ആകട്ടെ, അത് ഒരു ബോക്സിൽ വരുമ്പോൾ അത് ഉടനെ എടുത്ത് ഓപ്പറേറ്റ് ചെയ്യല്ല, അതിൻ്റെ കൂടെ തന്നെ ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകം അവരെഴുതിയിട്ടുണ്ട്. ആദ്യം ഇത് വായിച്ചു നോക്കിയിട്ട് വേണം അത് ഉപയോഗിക്കുവാനായിട്ട്. അപ്പോ നമ്മളെ കുറിച്ച് നമ്മൾ ഒന്നറിയാതെ നമ്മളെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ മിസ്യൂസ് ചെയ്യും, അബ്യൂസ് ചെയ്യും. ആ എക്യുപ്മെന്റിനെ കുറിച്ചുള്ള ആ ലീഫ്ലെറ്റ്, ഓപ്പറേഷണൽ മാനുവൽ, അത് വായിച്ചു നോക്കാതെ നമ്മൾ അതിന് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അതിനെ നശിപ്പിച്ചു കളയും. ഒരിക്കലും സ്ഥാപനത്തിലേക്ക് ഒരാളൊരു പുതിയ ഒരു യൂണിറ്റ്, ഒരു മിഷൻ കൊണ്ടുവരികയാണ്. പുതിയ മിഷൻ അദ്ദേഹം കൊണ്ടുവന്നിട്ട് കാര്യം പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് ഫ്രഷ് മിഷനാണ്, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു സ്വരം കേട്ടു. എന്താണെന്ന് അറിയില്ല, ഒന്ന് ചെക്ക് ചെയ്യണം. തുടർന്ന് ഞങ്ങൾ അതിനെ ചെക്ക് ചെയ്യാനായിട്ട് എടുത്തപ്പോ അത് കണ്ടത്, അതിന്റെ വോൾട്ടേജ് എഴുതിയിരിക്കുന്നത് 110 വോൾട്ടേജ്, 110 വോൾട്ടേജ്. എന്നാൽ ഞാൻ ആയിരിക്കുന്ന രാജ്യത്ത് അവിടുത്തെ വോൾട്ടേജ് 220 വോൾട്ട്, 220 വോൾട്ട്. അദ്ദേഹം 110 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന രാജ്യത്ത് നിന്ന് ഒരു മെഷീൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് 220 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന രാജ്യത്ത് കൊണ്ടക്കുത്തുകയാണ് ഉടനെ. അത് അതിന്റെ സിസ്റ്റം അതല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലെ ആ സർക്യൂട്ട് കത്തിപ്പോയി. തുടർന്ന് അദ്ദേഹം ഇതാ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവരാൻ ഇടയായി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് നാം മനസ്സിലാക്കേണ്ട കാര്യം, ഏതോ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ അതിന്റെ ഓപ്പറേഷൻ മാനുവൽ വായിച്ചു നോക്കാതെ ഉപയോഗിച്ചാൽ നാം അതിനെ നശിപ്പിക്കും. ഇതേപോലെ നമ്മളെ കുറിച്ചുള്ള ഓപ്പറേഷൻ മാനുവൽ ആണ് വിശുദ്ധ ബൈബിൾ. നമ്മളെ കുറിച്ചുള്ള ഓപ്പറേഷൻ മാനുവൽ ആണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിളിൽ നമ്മൾ എങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, വി ആർ എ പെക്യൂലിയർ ക്രിയേഷൻ, ഒരു പ്രത്യേക തരം സൃഷ്ടിപ്പാണ്. അപ്പോ പ്രത്യേക തരം സൃഷ്ടിപ്പാണെങ്കിൽ നമ്മൾ ഒരു സിംഹത്തെ നോക്കിയാലോ പട്ടിയോ പൂച്ചയോ നോക്കിയാലോ നമ്മളെങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാകത്തില്ല. ഈ ലോകത്തിലെ മനുഷ്യരെ നോക്കിയാലും നമുക്ക് മനസ്സിലാകത്തില്ല, കാരണം അവർക്കും അറിയത്തില്ല ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലാവും? ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതാ വിശുദ്ധ ബൈബിളിൽ നോക്കുക. പക്ഷെ ബൈബിൾ നോക്കിയത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. കാരണം ഇത് മനസ്സിലാകണമെങ്കിൽ ഇത് ആ ദൈവത്തിന്റെ ആത്മാവ് എഴുതിയ പുസ്തകമാണ്. അപ്പോ ഇത് മനോരമയും മംഗളവും അതോടൊപ്പം തന്നെ സയൻസും സാമൂഹ്യ പാഠവും സയന്റിറ്റും കോഴ്സിന്റെ പഠിക്കണ പോലെ പഠിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തെളിയിച്ചു തന്നാൽ ഇത് മനസ്സിലാവത്തു. പിന്നെ അടുത്തൊരു മാർഗം കൂടി ഉണ്ട്. ഒറിജിനൽ ആയിട്ട് പ്രവർത്തിച്ച ഒരൊറ്റ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മനുഷ്യൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മളെ കുറിച്ച് അറിഞ്ഞില്ല എങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് നമ്മളെ എഫക്റ്റീവായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, നമ്മളെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ നമ്മളുടെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്ന് നാം മനസ്സിലാക്കി പ്രവർത്തിക്കാനാണ് ഈ ക്ലാസ്. കഴിഞ്ഞ സന്ദേശത്തിന് നമ്മൾ ഈ ഇലക്ട്രിക്കൽ മെത്തേഡ് ഞാൻ പഠിച്ചു. ഇലക്ട്രിക്കൽ മെത്തേഡ് അല്ലേ ഞാൻ ചിന്തിക്കുന്നത്? ആദ്യമായിട്ടാണ് ഒരു സഹോദരൻ ഇലക്ട്രിക്കൽ മെത്തേഡൊക്കെ ഒരു പുൽപിറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇലക്ട്രിക്കൽ മെത്തേഡ്, ആ ഇലക്ട്രിക്കൽ മെത്തേഡിലൂടെ ഒരു മനുഷ്യന്റെ സിസ്റ്റം പഠിക്കുക. കാരണം എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സിംഹത്തെ പോലെയോ ആടിനെ പോലെയോ നായയെ പോലെയോ ഒന്നുമല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സമയത്ത് രണ്ട് ലോകത്ത് ജീവിക്കേണ്ടവന്, ഒരു സമയത്ത് നിത്യതയിലും ഒരു സമയത്ത് സമയത്തിലും ജീവിക്കേണ്ടവൻ, ഒരു സമയത്ത് സ്വർഗരാജ്യത്തിലും ഒരു സമയത്ത് ഭൂമിയിലും ജീവിക്കേണ്ടവൻ, ഒരു സമയത്ത്. അപ്പോ ഈ ഒരു തലം മനുഷ്യന് ഉള്ളത് കൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ മനുഷ്യനെ വ്യക്തമായി മനസ്സിലാക്കണം. എന്തിനെങ്കിലും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്റെ ഇപ്പോ ഞാൻ എന്നുള്ള അസ്തിത്വത്തിന്റെ എക്സിറ്റ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. എക്സിറ്റ് പുറത്തേക്കുള്ള വാതിലാണ് ഈ ശരീരം, അത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. എന്റെ എൻട്രൻസ് പോയിന്റ് ഇവിടെയല്ല. എന്റെ എൻട്രൻസ് പോയിന്റ് എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലാ, അസ്വർഗത്തിലാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓ ഏ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും കരുതില്ല, ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ പാസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ശരീരം മാത്രമല്ല, അവൻ ആദ്യം ആരംഭിക്കുന്നത് അവൻ ആത്മാവിൽ നിന്നാണ്. അവന്റെ എൻട്രൻസ് പോയിന്റ് ആത്മാവിലാണ്, അവന്റെ എക്സിറ്റ് മാത്രമുള്ള ശരീരം. അവൻ ആരംഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്, അവൻ അവസാനിക്കുന്നത് ഭൂമിയിൽ വന്നാണ്. എന്നാന്നറിയാമോ? അവന്റെ ഹൈറ്റ്. ഒരു മനുഷ്യന്റെ സ്ട്രെങ്ത്തും ആർക്കും മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അവൻ യഥാർത്ഥ ഫംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കും മെഷർ പോലും ചെയ്യാൻ പറ്റത്തില്ല ആ വ്യക്തിയുടെ സ്ട്രെങ്ത്. കാരണം മനുഷ്യനെ ദൈവം വെച്ചിരിക്കുന്നത് ആസ് എ ചാനൽ ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ ഒരു ചാനലായിട്ടാ ഭൂമിയിലേക്കുള്ള ഒരു ചാനൽ. അപ്പോ ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കി പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഓപ്പറേറ്റ് ചെയ്യുവാനായിട്ട്, നമ്മളെ നമ്മുടെ ജീവിതം നമ്മുടെ ഈ സ്ട്രക്ചർ ഓപ്പറേറ്റ് ചെയ്യുവാനായിട്ട് ഇടയാകണം. അപ്പോൾ മനസ്സിലായെങ്കിൽ മാത്രമല്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ ആരംഭം സ്വർഗത്തിൽ നിന്നാണ്, നമ്മളുടെ ആ സ്ട്രക്ചറിന്റെ അവസാനം എക്സിറ്റ് ഭൂമിയിലാണ്. അവിടെയാണ് ഈ ശരീരം. ഈ ശരീരം മാത്രമേ ഭൂമിയിൽ നിന്ന് എടുത്തതായിട്ടുള്ളൂ. ബാക്കി ഇതാ നമ്മുടെ സ്ട്രക്ചർ എല്ലാം അദൃശ്യമാണ്. ആത്മാവ്, ദേഹി, ദേഹം. കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ ചിന്തിച്ചു, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മൂന്ന് ഭാഗങ്ങളാണ്. ഞാൻ ചിന്തിക്കുന്നു ഫസ്റ്റ് തെസ്സലോണിയൻസ് 5:23 ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത് മൂന്ന് ഭാഗങ്ങളാണ് നാം കേട്ടു. ഇല്ല എങ്കിൽ നമുക്കത് വായിച്ച് നാം ആരംഭിക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളെ മുഴുവൻ, ആസ് എ ഹോൾ, നിങ്ങളെ മുഴുവൻ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവവചനം പറയുന്നത് നമ്മളെ മുഴുവനുമായി. അപ്പൊ നമ്മളെ മുഴുവനായിട്ട് നമ്മൾ കാണണം. നമ്മൾ ആകെപ്പാടെ ഈ ശരീരമാണ് നമ്മളെന്ന് പറഞ്ഞിരിക്കരുത്. നമ്മളെ മുഴുവനുമായിട്ട് കാണണം. അപ്പോൾ നമ്മുടെ മുഴുവൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. അപ്പോ നമ്മൾ ആരംഭിക്കുന്നത് ആദ്യം തന്നെ ആത്മാവിൽ നിന്നാണ്. ആത്മാവ് പ്രാണൻ അതായത് ദേഹി, പിന്നെ ദേഹം. അപ്പോ ഈ ഒരു തല നാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് പറയാണ് അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അന്യമായി വെളിപ്പെടുവാനും കാക്കപ്പെടുമാറാകട്ടെ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മാവ് പ്രാണൻ ദേഹം. അപ്പോ സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്ന ഷർട്ട് ഇട്ടിരിക്കുന്ന, ചുരിദാർ ഇട്ടിരിക്കുന്ന, സാരി എടുത്തിരിക്കുന്ന വ്യക്തിയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അത് എക്സിറ്റ് മാത്രമാണ്. എക്സിറ്റ് നിങ്ങളുടെ എക്സിറ്റ് പുറത്തേക്കുള്ള വഴി. നിങ്ങളുടെ എൻട്രൻസ് അവിടെയല്ല. നിങ്ങളുടെ എൻട്രൻസ് എന്ന് പറയുന്നത് സ്പിരിറ്റാണ്, ആത്മാവാണ്. ആത്മാവ് ജീവിക്കുന്നത് ഭൂമിയിലല്ല, ആത്മാവ് ജീവിക്കുന്നത് ആത്മമണ്ഡലത്തിലാണ്. നമ്മുടെ സ്പിരിറ്റ് ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ ജീവിക്കുന്ന ആ വ്യക്തിത്വം ഇതാ തുടർന്ന് ദേഹിയിലൂടെ ശരീരത്തിൽ വെളിപ്പെടണം. അങ്ങനെ സ്വർഗവും ഭൂമിയും തമ്മിൽ ഈ മനുഷ്യനിലൂടെ ഒന്നിക്കണം. ഇതാണ് മനുഷ്യന്റെ പ്രവർത്തന ശൈലി. ഇനി വേറൊരു കാര്യം എന്നോട് പറയാം. The reason behind man's creation is an employment opportunity. അതായത് നിങ്ങൾക്ക് ഭൂമിയിലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റികള്, തൊഴിലവസരം വല്ലതും ഉണ്ടോ ബ്രദറെ? പേപ്പർ നോക്കിയായിരുന്നു. ഓ, ഇപ്പോ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വലിയ പാടാ, എല്ലാം ലോക്ക്ഡൗൺ. അപ്പോ ഒരു തൊഴിലവസരം ഒന്നും ഇല്ല. പക്ഷേ സ്വർഗരാജ്യത്തിലെ ഒരു തൊഴിലവസരമാണ്, ദൈവരാജ്യത്തിലെ ഒരു തൊഴിലവസരമാണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ. ഇത് വ്യക്തതയോടെ നാം മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ ഇന്റർവ്യൂ ആണ് ഇപ്പോ ഈ ഭൂമിയിൽ നടക്കുന്നത്. ആ ഇന്റർവ്യൂവില് ജയിക്കുന്നവരുമുണ്ട്, പരാജയപ്പെടുന്നവരുമുണ്ട്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബ്രദറേ ദൈവത്തിന്റെ ദയ, ഞാനവിടെ ചെന്നപ്പോ ഞെട്ടിപ്പോയി, 400 പേര് രണ്ടേ രണ്ട് ഓപ്പർച്യൂണിറ്റിയെ ഉള്ളൂ, 400 പേര്. അതിന്റെ ഇടയിലാണ് ഞാൻ വന്നത്. എന്നാലും എന്റെ ദൈവത്തിന്റെ കൃപേ, അതിൽ ഒരാളായിട്ട് ഞാൻ, എനിക്ക് സെലക്ഷൻ കിട്ടി ബ്രദറെ, എനിക്ക് സെലക്ഷൻ കിട്ടി. പ്രിയ സഹോദരങ്ങളെ, എന്താ ഇവിടെ നടക്കണേന്ന് അറിയോ നിങ്ങള്? The reason behind man's creation is an employment opportunity in the kingdom of God. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ പുറകിലെ കാരണം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ ഒരു തൊഴിലവസരമാണ്. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ എങ്ങും കേട്ടിട്ടുണ്ടാകില്ല, ഒരു തൊഴിലവസരം. അവിടെ ദൈവത്തിന് വേണ്ടത് ഭൂമിയെ മാനേജ് ചെയ്യുന്ന, ഭൂമിയെ വാഴുന്ന ഒരു കൂട്ടം തൊഴിലാളികളെയാണ്, വർക്കേഴ്സിനെയാണ് വേണ്ടത്. വർക്കേഴ്സിനെ, ഭൂമിയെ മാനേജ് ചെയ്യുന്ന വർക്കേഴ്സിനെയാണ് ദൈവത്തിന് വേണ്ടത്. ഇതുകൊണ്ടാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം പറയാനായിട്ട് ഇടയായത്. അത് നിങ്ങളൊരു സ്ഥാപനത്തിന്റെ ഉടമയാണെന്ന് ചിന്തിക്കുക. ഇതാ ദൈവത്തിന്റെ ദയാൽ ദൈവം എന്നെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. പലപ്പോഴും ടെക്നീഷ്യന്മാരെ അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് സ്ഥാപനത്തെ ടേക്ക് കെയർ ചെയ്യേണ്ട ആളുകളെ എടുക്കാൻ പലപ്പോഴും അവസരം ഉണ്ടായിട്ടുണ്ട്. ചില നാളുകൾ നേപ്പാളിൽ പോയിട്ട് നേപ്പാളിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അവരെ എടുക്കുന്നതിന് മുമ്പ് എന്റെ ഹൃദയത്തിൽ ഒരു കാരണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് യാത്രയായത്. ചില നാളുകൾ ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോ എന്താണ് കാരണം? ആ കാരണം എന്ന് പറയുന്നത് ഇതാ, ഒരിക്കലെ കടവന്ത്രയിൽ DD മൈൽസ്റ്റോൺ എന്ന് പറയുന്ന ബിൽഡിങ്ങില് അതിന്റെ ടോപ്പ് ഫ്ലോറിൽ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. അന്ന് ധാരാളം പേര് അവിടെ കടന്നു വന്നു. അവരെല്ലാവരും വന്നത് ടെക്നീഷ്യന്റെ ഒരു അവസരം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നത് ടെക്നീഷ്യൻസ് ആയിട്ട്. അപ്പോ അവരെ അന്ന് ഇന്റർവ്യൂ ചെയ്തു. ധാരാളം പേര് ഇന്റർവ്യൂ ചെയ്തിട്ട് അതിൽ രണ്ടോ മൂന്നോ പേരെയാണ് അന്ന് സെലക്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. കാരണം സ്ഥാപനത്തിലേക്ക് ഒരു ഒഴിവുണ്ട്. എന്തിന്? ടെക്നീഷ്യന്റെ ഒഴിവുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുവാനായിട്ട് ഇടയായത്. ഇതേപോലെ തന്നെ ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴുവാൻ തക്കവണ്ണം ഒരു തൊഴിലവസരം ഉണ്ടായതുകൊണ്ടാണ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായതുകൊണ്ടാണ് മനുഷ്യനെ ദൈവം ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് നമ്മൾ അറിയണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. അവർ എന്നെ ആരാധിക്കട്ടെ എന്നല്ല പറഞ്ഞേ, അവർ ഭൂമിയെ വാഴട്ടെ, ഭൂമിയുടെ ചുമതല അവർ ഏറ്റെടുക്കട്ടെ. അപ്പോ നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താണ് പ്രിയജനങ്ങളെ? എന്താ ഉദ്ദേശം റജി ബ്രദറെ, റൈജു ബ്രദറെ, എന്താ ഉദ്ദേശം? ദൈവരാജ്യത്തിലെ ഒരു തൊഴിലവസരമാണ് നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം. ആലപ്പുഴയിൽ നിന്ന് ജെയ്സൺ ബ്രദറെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ, അജിബേറ് ഗോഡ്സൺ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. എന്താ ഉദ്ദേശം? നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ദൈവരാജ്യത്തിലെ ഒരു തൊഴിലവസരമാണ് നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം. അവർ ഭൂമിയെ വാഴട്ടെ, ഭൂമിയുടെ മാനേജ്മെന്റ് അവർ ഏറ്റെടുക്കട്ടെ. ഞാൻ പറയുന്നതല്ല, വിശുദ്ധ ബൈബിൾ പറയുന്നതാ. ഞാൻ എന്തിനാ എറണാകുളത്തേക്ക് പോയിട്ട് അവിടെ ആ DD മൈൽസ്റ്റോൺ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു ഇന്റർവ്യൂ നടത്തിയേ? ഇതാ അവിടെ കടന്നുപോയി ആ DD മൈൽസ്റ്റോൺ ബിൽഡിങ്ങിന്റെ അവിടെ ഇന്റർവ്യൂ നടത്തിയപ്പോ എന്റെ ഹൃദയത്തിലെ ആഗ്രഹം, സ്ഥാപനത്തിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ചില ടെക്നീഷ്യന്മാരെ ഇന്റർവ്യൂ ചെയ്തെടുക്കാം, അവ സ്ഥാപനത്തിലെ ടെക്നിക്കൽ വേലകൾ നോക്കട്ടെ. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നമുക്കും ഈ ഭൂമിയെ മാനേജ് ചെയ്യുവാൻ, ഭൂമിയെ വാഴുവാൻ ചിലരെ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് 1:26 വാക്യം ദൈവത്തിന്റെ വചനം പറയുന്നത്, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ, ഭൂമിയെ, ഭൂമിയുടെ മാനേജ്മെന്റ് അവർ ഏറ്റെടുക്കട്ടെ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് മറന്നുപോകരുത്. ഇനി ഈ മാനേജ്മെന്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ എന്നാ പറ്റും? ഇന്റർവ്യൂവിന് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തില്ല എന്ത് പറ്റും? പറഞ്ഞുവിടും. സ്വർഗത്തിലെ ദൈവം തുടർന്ന് മനുഷ്യനെ ഉണ്ടാക്കി, മനുഷ്യനെ ഈ ഭൂമിയിൽ വെച്ചു. ഇപ്പോൾ മനുഷ്യന്റെ ഇന്റർവ്യൂ നടക്കുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, എന്റെ നിങ്ങളുടെ ഇന്റർവ്യൂ നടക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയുടെ കണ്ണ് മനുഷ്യപുത്രന്മാരെ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇന്റർവ്യൂ നടക്കുകയാണ്, നമ്മുടെ ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂവിൽ സ്വർഗത്തിലെ ദൈവം ശ്രദ്ധിക്കുന്നത്, ദൈവം നമ്മളെ ഏൽപ്പിച്ച അല്പത്തിൽ നാം വിശ്വസ്തരാണോ അല്ലയോ എന്നുള്ളതാണ്. അല്പത്തിൽ വിശ്വസ്തരാണോ അല്ലേ എന്നുള്ളതാണ്. പലർക്കും സംശയമുണ്ട്, ഏ ബ്രദറെ ഒരു തൊഴിലവസരമൊന്നും അല്ല ബ്രദറെ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ അല്പത്തിൽ നിന്നെ വിശ്വസ്തനായി കണ്ടാൽ നിന്നെ ഇനി അധികത്തിന് വിചാരകനാക്കാൻ പോവുകയാ. അപ്പോ അടുത്തതെന്താ? ജോലിയുടെ അളവ് കൂടാൻ പോവാ, ജോലിയുടെ അളവ് കൂടാൻ പോവാ. അതുകൊണ്ടാ മടിയന്മാരൊക്കെ പുറത്തുനിന്ന് പറയണേ, കാരണം അവിടെ ചെന്ന് ഈ പരിപാടി മാത്രം ഒതുങ്ങുന്നതല്ല, അവിടെ നമ്മൾ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ സൂക്ഷിക്കേണ്ടവരാണ്. ഭൂമിയെ സൂക്ഷിക്കുക, അപ്പോൾ തന്നെ നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് ഒരു ആരാധനയായി മാറണം. നമ്മൾ ദൈവത്തെ റെസ്പെക്ട് ചെയ്യണം, ദൈവത്തെ ബഹുമാനിക്കണം, കാരണം ദൈവം ദൈവമാണ്, സൃഷ്ടാവാണ്, സകലത്തിന്റെയും പിതാവാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകട്ടെ, ഇത് മനസ്സിലായിട്ട് നമ്മൾ പ്രവർത്തിക്കണം, അല്ലാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് അപകടവുമായിട്ട് മാറും. നമ്മളുടെ ചിന്ത നമ്മളിങ്ങനെ കുറച്ച് നാളെ ചുമ്മാ അങ്ങ് ജീവിച്ചിട്ട് കുറച്ച് ആരാധിച്ച് നല്ല ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞു അങ്ങ് കടന്നിയെല്ലാം, അങ്ങനെയല്ല. ദൈവം നമ്മളെ നോക്കുന്നത് നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ഈ ഭൂമിയുടെ മുകളിൽ വാഴുവാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ആ ഇന്റർവ്യൂവിന് ജയിച്ചാൽ, മനുഷ്യമക്കളായ നാം ആ ഇന്റർവ്യൂവിന് ജയിച്ചാൽ ദൈവമക്കളായി ക്വാളിഫൈ ചെയ്യപ്പെടും. ദൈവമക്കളായി ക്വാളിഫൈ ചെയ്യപ്പെട്ടാൽ തുടർന്ന് ഈ ഭൂമിയുടെ ഭരണം നാം ഏറ്റെടുക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ എന്നേക്ക് രാജാക്കന്മാരാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ തന്നെ വേണം. ഈ ഉള്ളിൽ ഈ ചിന്തയിൽ നിന്നുകൊണ്ട് ഇന്ന് നമ്മളെ ദൈവം ഏൽപ്പിച്ച ചെറുതിൽ നാം വിശ്വസ്തരായിരിക്കണം, ചെറുതിൽ നാം വിശ്വസ്തരായിരിക്കണം, നമ്മുടെ ചുറ്റുമുള്ള സഹോദര വർഗങ്ങളെ കരുതുന്നവരായിരിക്കണം. ദൈവത്തിന്റെ മുൻപിൽ നാം അടുത്ത ജീവിതത്തിന് യോഗ്യതയുള്ളവരായി നമ്മൾ തന്നെ തെളിയപ്പെടണം, അല്ലെങ്കിൽ അപകടമാണ്. പ്രിയ സഹോദരങ്ങളെ, നാം മനുഷ്യനെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം എന്താണ്, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പുറകിലുള്ള കാരണം എന്താണ്, ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആയ ഭൂമിയുടെ കെയർടേക്ക് ചെയ്യാനാണ്. ഇനി നിങ്ങൾ കെയർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? സഹോദരങ്ങളെ, നമ്മളെ ഏൽപ്പിച്ച മണ്ഡലം നമ്മൾ കെയർടേക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അതിനെ നശിപ്പിച്ചു കളയുക. വചനം പറയുന്നു, ഭൂമിയെ നശിപ്പിക്കുന്നവരെ ശിക്ഷിക്കാനുള്ള കാലവും വന്നു. അപ്പൊ അവസാനം നോക്കുമ്പോ ശിക്ഷിക്കുന്നത് ആരെയാ? ഭൂമിയെ നശിപ്പിക്കുന്നവരെ ശിക്ഷിക്കും. ഭൂമിയെ നശിപ്പിക്കാനല്ല, ഭൂമിയെ പരിപാലിക്കാനാണ്, അതിനെ വർദ്ധിപ്പിക്കാനാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കണേ. ഇത് പറയാനല്ല ഞാനോട് വന്നത്, പക്ഷെ സ്വർഗത്തിലെ ദൈവം അങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുപോയത്. കാരണം നിങ്ങൾക്ക് അത് ബേസ് നിങ്ങൾക്ക് ആവശ്യമാണ്, ബേസ്. അപ്പൊ മനസ്സിലാക്കുക, നമ്മളെ സൃഷ്ടിച്ചതിന്റെ പുറകിലെ കാരണം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ തൊഴിലവസരമാണ്, തൊഴിലവസരം. തുടർന്ന് തൊഴിലിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും. അതെന്തുവാണ്? കുത്തിയിരിപ്പല്ലാതെ അധികത്തിൽ വിചാരകനാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ജോലിയുടെ ഭാരം കൂടുകയാണ്, ഉത്തരവാദിത്വം കൂടുകയാണ്. അല്ല, അത് തൊട്ടതുകൊണ്ട് ആ ഭാഗം നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ടേക്ക് പോകാമെന്ന് ചിന്തിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഉൽപ്പത്തി പുസ്തകം, ബൈബിളിലെ ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഒന്നാം അധ്യായം 26 വാക്യം. നമ്മളിത് വേറെ രീതിയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ ഒരു ആംഗിളിൽ ഇതൊരു പക്ഷെ കണ്ടിട്ടുണ്ടാകില്ല. ദൈവരാജ്യത്തിലെ തൊഴിലവസരം ശ്രദ്ധിച്ചേ, ഭൂമിയിലെ തൊഴിലവസരങ്ങൾ നമ്മുടെ മനോരമയിലും മാതൃഭൂമിയിലും ഗൾഫ് ന്യൂസിലും ന്യൂയോർക്ക് ടൈംസിലും ഒക്കെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല. എഴുതിയിരിക്കുകയാണ്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, മനുഷ്യനെ ഉണ്ടാക്കുക. ഇനി അതിന്റെ കാരണം എന്താണ്? അവർ എഴുതിയിരിക്കുന്നു, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്റെ മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും മൃഗത്തിന്റെ മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു.
അപ്പൊ എന്താണ് ജോലി? ഈ പറഞ്ഞതിനെയൊക്കെ മാനേജ് ചെയ്യണം, ഈ പറഞ്ഞതിനെയൊക്കെ മാനേജ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാറ്റിനെയും മാനേജ് ചെയ്യാം, ഇതാണ് മനുഷ്യന്റെ ജോലി. അപ്പൊ ഈ തൊഴിലവസരമാണ് മനുഷ്യനെ ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോ അവിടെ നമ്മൾ ജയം പ്രാപിക്കണം.
ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. നീ ഇതിന് കൊള്ളാവുന്നതാണോ അല്ലയോ? നമ്മളെ ഏൽപ്പിച്ച പദ്ധതിയിൽ നാം വിശ്വസ്തരാണെങ്കിൽ, ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നത് യഹോവ മനുഷ്യപുത്രന്മാരുടെ വിശ്വസ്തന്മാരെ അന്വേഷിക്കുന്നു, വിശ്വസ്തന്മാരെ കാണാനേയില്ല. ഇവിടെ നാം വിശ്വസ്തന്മാരാണെങ്കിൽ അവർ നോക്കുമ്പോഴല്ല, അയാൾ മുതലാളി നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് പണിതേക്കാം, ഭയങ്കര പണിക്കാരനായിട്ട് കാണിച്ചേക്കാം, ഇങ്ങനെയുള്ള തലം പരിപാടി ഒന്നും അവിടെ ഏക്കത്തില്ല. കാരണം സ്വർഗത്തിലെ CCTV ക്യാമറ നമ്മുടെ മുകളിൽ വെച്ചേക്കണേ. യഹോവ ഇതാ മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടേയിരിക്കുക, അവരുടെ ഹൃദയത്തിലെ ചിന്തകൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെല്ലാം ദൈവത്തിനെ കാണും. ആത്മമണ്ഡലത്തിൽ എല്ലാം ഓപ്പൺ ആണ്, എല്ലാം ഓപ്പൺ. അതുകൊണ്ടാ പലരുടെയും ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള നന്മകൾ വരാത്തെ. കാരണം ദൈവം നോക്കുമ്പോൾ അവരുടെ പുറമൊക്കെ വളരെ മനോഹരമാണ്, പക്ഷെ അകത്തെ ചിന്തകൾ ശരിയല്ല. അവരെയാണ് കാപ്പട്ടിയന്മാരെന്ന് പരീശന്മാരെ കുറിച്ച് കർത്താവ് പറയാനായിട്ട് ഇടയായി. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ എല്ലാ ചിന്തകളും ഓപ്പൺ ആണ് ആത്മമണ്ഡലത്തിൽ, ദൈവത്തിനും എല്ലാം കാണാം. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ കടന്നു വന്നപ്പോൾ പലതും പറഞ്ഞത്, ആ വ്യക്തി അങ്ങനെ ഹൃദയത്തിൽ നിരൂപിക്കുന്നത് കർത്താവ് അറിഞ്ഞ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളൊക്കെ കർത്താവിനെ അറിയാം. ഇങ്ങനെ ചിന്തകൾ അറിയുന്നത് കൊണ്ടാണ് പലരുടെ ജീവിതത്തിൽ നന്മകൾ വരാത്തത്. കാരണം അവരുടെ ചിന്തകൾ ശരിയല്ല. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ദൈവസന്നിധിയിൽ നേരുള്ളതായി തീരണം. അതുകൊണ്ടാണ് ദൈവത്തിന് ഇതൊക്കെ കാണാൻ പറ്റുന്നതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കി. എവിടെ? എൻ്റെ നിലവുകളിൽ, എൻ്റെ ചിന്തകളിൽ അതുണ്ടോ എന്ന് നോക്കി ഞങ്ങളെ ശാശ്വത മാർഗത്തിൽ അങ്ങ് നയിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമ്മുടെ ചിന്തകൾ മനസ്സിലാക്കി എല്ലാം ദൈവത്തിന് മുമ്പാകെ ഓപ്പണാ, എല്ലാം ഓപ്പണാ, എല്ലാം കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തെ മറയ്ക്കാൻ കഴിയുമെന്നൊന്നും ചിന്തിക്കേണ്ട, എല്ലാം കാണുവാനായിട്ട് പറ്റും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതുമായുള്ള ബന്ധത്തിൽ നാം നമ്മളെ സൃഷ്ടിച്ചെന്തിനാണെന്ന് മനസ്സിലാക്കി അതിന് തക്കവണ്ണം നാം മൂവ് ചെയ്തു പോകണം, അതിന് തക്കവണ്ണം നാം പ്രവർത്തിച്ചുകൊള്ളണം. ദൈവം നമ്മളെ എന്താണോ ഏൽപ്പിക്കുന്നത് അവിടെ നാം വിശ്വസ്തരായി തീരണം. മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തരാകുക. മനുഷ്യന്റെ മുമ്പിൽ ഓട്ടോമാറ്റിക് വിശ്വസ്തരായിക്കോളും. മനുഷ്യന്റെ മുമ്പിൽ വിശ്വസ്തരാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതാ പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തരാകാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തരായാൽ മനുഷ്യന്റെ മുമ്പിൽ ഓട്ടോമാറ്റിക് വിശ്വസ്തരായിരിക്കും. ഹല്ലേലൂയ. കാരണം ഇതെല്ലാം ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്, മനുഷ്യന്റെ അല്ല. മനുഷ്യന്റെ പ്രോപ്പർട്ടിയായ ഈ ലോകത്തിന്റെ സിസ്റ്റമാണ് അങ്ങനെ ആക്കിയെടുത്തത്. പക്ഷേ ആർക്കും ഒന്നും സ്വന്തമാക്കാൻ പറ്റത്തില്ല, എല്ലാം ദൈവത്തിന്റെ തന്നെയാണ്. നാം ജനിച്ചപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഇതാ നാം ഇവിടുന്ന് പോയാലും അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോഴും എല്ലാ രജിസ്ട്രേഷൻ ദൈവത്തിന്റെ പേരിൽ തന്നെയാണ്. ഗോഡ് ഈസ് ദ ഓണർ. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഭൂമിയെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്നാ പറ്റും? ഇതാ വെളിപ്പാട് പുസ്തകം 11 മതിയായ അതായത് ഭൂമിയെ സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ പറയാം, ഭൂമിയെ നശിപ്പിക്കുന്നവർക്ക് ഇതാ അവർക്ക് ശിക്ഷയുണ്ട്. അവർ എഴുതിയിരിക്കുകയാണ് അതേ വെളിപ്പാട് പുസ്തകം 11:18. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു, മരിച്ചവർ ന്യായം വിധിപ്പാലും, നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും. ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുക്കും. പിന്നെ ശ്രദ്ധിച്ചേ, ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വന്നു. ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഭൂമിയെ നശിപ്പിക്കാനല്ല, ഭൂമിയെ സൂക്ഷിക്കാനാണ്, അതിനെ വളർത്തിയെടുക്കുവാനാണ്, മനോഹരമാക്കുവാനാണ്. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഓഫീസുകളൊക്കെ മനോഹരമാക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ ആക്കി വെച്ചത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളെ ഇതിനുവേണ്ടി വെച്ചിരിക്കുകയെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ അതിനുവേണ്ടി കുറച്ചു കാലമേ ഉള്ളൂ, ഒരു ജന്മദിനവാദത്തിലൂടെ ദൈവം നമ്മളോട് പ്രവേശിപ്പിച്ചു. ഒരു ഗവൺമെന്റിനോ ഈ ഭൂമിയിലെ ഒരു ഗവൺമെന്റിനോ അതിന്റെ മുകളിൽ യാതൊരു റൈറ്റും ഇല്ല. നിനക്ക് ID കാർഡ് ഉണ്ടെങ്കിലേ അമ്മയുടെ വയറ്റിൽ ഞാൻ ഇറക്കുള്ളൂ, ID കാർഡ് ഉണ്ടെങ്കിലേ അവിടെ ഞാൻ സൃഷ്ടിക്കുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോ ഈ ഭൂമിയിലെ ഗവൺമെന്റ് പറയാ, നിന്നെ ഞാൻ മരിക്കാൻ സമ്മതിക്കത്തില്ല, ഞങ്ങളുടെ നിയമമാണത്. ഓഹോ, സ്വർഗത്തിലെ ഗവൺമെന്റ് പറയാം, കമോൺ മനുഷ്യപുത്ര തിരികെ വാ എന്ന് പറഞ്ഞ ഈ ഭൂമിയിലെ ഒരു ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മനുഷ്യപുത്രൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു തന്നേ പറ്റൂ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ചെയ്തത് നല്ലതാകലും ചെയ്യതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അതിന്റെ അർത്ഥം ഇതൊരു ഇന്റർവ്യൂ ആയിരുന്നു, ഇവിടത്തേത് ഒരു പരീക്ഷയായിരുന്നു. ആ പരീക്ഷയുടെ ജയപരാജയങ്ങൾ അവിടുത്തെ ഓപ്പൺ ഹൗസിലൂടെ ആ ജഡ്ജ്മെന്റ് റിസൾട്ടിലൂടെ നമുക്ക് ലഭിക്കും. പ്രിയ സഹോദരങ്ങളെ, തുടർന്നാണ് അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ അവനെ അധികത്തിൽ വിചാരകനാക്കുന്നത്. അതിന്റെ അർത്ഥം ഇവിടെ നമുക്ക് കുറച്ചേ തന്നിട്ടുള്ളൂ, തുടർന്ന് നമ്മളെ അധികത്തിൽ വിചാരകനാക്കാൻ പോവുകയാണ്. ഇതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നത്, മക്കളെ സമയം തക്കത്തിൽ ഉപയോഗിക്കുക, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ആരിതൊക്കെ കേൾക്കാനുള്ള സമയം? ഡ്യൂപ്ലിക്കേറ്റ് അനേക ഗോസ്പലുകൾ ഇറക്കിയിട്ടിരിക്കുക, അനേക ഗോസ്പലുകൾ ഇറക്കിയിട്ടിരിക്കുക. കാരണം ദൈവത്തിന്റെ സന്ദേശം ഒരു ചാനലിലൂടെ പോകുമ്പോ അതിനോട് ചേർന്ന് കണ്ട് നൂറ് കണക്കിന് ആയിരക്കണക്കിന് ഇതാ വേറെ ഗോസ്പൽ എന്ന് പറഞ്ഞ അതിന്റെ കൂടെ അങ്ങ് പോകും. ജനത്തിൽ ഏത് സെലക്ട് ചെയ്യുക? അവരുടെ താല്പര്യത്തിനൊത്ത വണ്ണം പറയുന്ന കുറെ എണ്ണങ്ങളുണ്ട്. ജനം അതിലേക്ക് തിരിയും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മുടെ സഹോദരൻ ബേസില് അദ്ദേഹം എന്നോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നേരെ യൂട്യൂബിലേക്ക് പോകണം. യൂട്യൂബിൽ ചെന്ന് കഴിയുമ്പോൾ ഏടാ കണ്ണട, അതിന്റെ അപ്പുറത്ത് അട്രാക്ട് ചെയ്യുക, വളരെ ആകർഷകമായ കുറെ ചിത്രങ്ങൾ കിടക്കുന്നു. അതിൽ ഒരെണ്ണം നോക്കുമ്പോ കൈന് ഭാര്യയെ എവിടെ നിന്ന് കിട്ടി. ഓ, ഉടനെ തന്നെ ആളിൽ നിർത്തിയിട്ട് നേരെ അങ്ങോട്ട് പോകും. കൈ എനിക്ക് ഇപ്പൊ അറിയണം കൈന് ഭാര്യയെ എവിടെ നിന്ന് കിട്ടി. ഇന്ന് ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു 2300 എന്ന് പറയുന്ന വർഷം എവിടെ നിന്നാണ്, എത്രയാണ്? ബൈബിളിൽ ദാനിയപ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ 2300 ദിവസങ്ങൾ. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, എന്റെ ദേവദാസനെ, ഈ 2300 ദിവസങ്ങളെ കുറിച്ച് 300 കുറിച്ച് ദൈവം എനിക്ക് ഇതുവരെ ഒരു അറിയിപ്പും തന്നിട്ടില്ല. പകരം കാരണം ആവർത്തനം 29:28 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യരും അവനും അവന്റെ മക്കളും ദൈവത്തിന്റെ വചനം നടക്കുവാൻ വേണ്ടിയാ. വെളിപ്പെടുത്താത്ത കുറെ കാര്യങ്ങളുണ്ട്, അത് യഹോവയായ ദൈവത്തിന് വേണ്ടിയാ. അത് സമയാസമയങ്ങളിൽ ദൈവം വെളിപ്പെടുത്തും. കാരണം അത് അന്ത്യകാലത്തേക്ക് വേണ്ടിയാണ് അന്നേ ദാനിയേലിനോട് പറഞ്ഞിട്ടുണ്ട്. അത് അന്ത്യകാലം വരുമ്പോ ദൈവം സമയമാകുമ്പോ വെളിപ്പെടുത്തും. അപ്പോ ആ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളോട് അറിയിക്കാം. ഇതാ 2000 അദ്ദേഹത്തിന് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഒരു പാസ്റ്റർ, ഐ പി എസ് ഒരു പാസ്റ്റർ, നല്ലൊരു ദേവദാസനാണ് എനിക്ക് തോന്നി. ഇതാ 2019 December 31 കുറച്ച് മുമ്പ്, ഏകദേശം ചില ആഴ്ചകൾക്ക് മുമ്പ് സ്വർഗത്തിൽ ദൈവം ഹൃദയത്തിൽ തന്നൊരു ചിന്തയാണ് ഇതാ 2020 ദ ഇയർ ഓഫ് ട്രാൻസിഷൻ. അതായത് 2019 കണ്ടതായിരിക്കത്തില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇനി കാണാൻ പോകുന്നതൊക്കെ പുതിയതായിരിക്കും. കാരണം അത് ഒന്നിൽ നിന്ന് മാറി വേറൊന്നിലേക്ക് മാറാൻ പോവുകയാണ്. ലോകം വേറൊരു ദിശയിലേക്ക് മാറാൻ പോവുക. നമ്മൾ ഇതിനു മുമ്പ് ലോകത്തെങ്ങും കണ്ടിട്ടില്ല ഇതാ ലോകത്തെ ജനങ്ങളെല്ലാം മാസ്ക് വെച്ച് നടക്കുന്നത്. ഇതാ പുതിയൊരു സംഭവമാണ് നമ്മൾ കണ്ടത്. ഇതാ ലോകം പിന്നെ പഴയതിലേക്കല്ല പോണേ. ഇനി 2019 കണ്ടതൊന്നും അല്ല നമ്മൾ കാണാൻ പോണേ, എല്ലാം പുതിയതാണ് കാണാൻ പോണേ. നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അതെ, പെട്ടെന്ന് പെട്ടെന്ന് ട്രാൻസിഷൻ വേറെ രീതിയിലേക്ക്. ആ ഗവൺമെന്റുകള് ഇതാ ഉടനെ പറയുന്നു ഇനി ഞങ്ങളെല്ലാം വേറെ രീതിയിലാണ് അവലംബിക്കാൻ പോകുന്നത്. ഇപ്പോ ഇതാ പല ഗവൺമെന്റും പറയുന്നു ഞങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ അഴിച്ചു പണിയാൻ പോവുക, ഇനി പഴയ സിസ്റ്റമൊന്നും ഞങ്ങൾ എഡ്യൂക്കേഷനിൽ പോകത്തില്ല, ഇനി ഞങ്ങൾ പുതിയ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സിസ്റ്റങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ഇതാ നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ പല പല മാറ്റങ്ങളും പല പല ചേഞ്ചുകളും വരികയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ സ്വർഗത്തിലെ ദൈവവും ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ പ്രവാചകന്മാരെ അറിയിക്കാതെ ഒരു കാര്യവും ദൈവം ചെയ്യുകയില്ല. അപ്പൊ സമയാസമയങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ ആലോചനാ സഭയിലാണെങ്കിൽ ദൈവം നമ്മളെ കാര്യങ്ങൾ അറിയിക്കും. അപ്പൊ ആ അറിയിക്കുന്ന കാര്യങ്ങൾ ഇതാ ദൈവത്തിന്റെ ദാസന്മാരെ അറിയിക്കും. അങ്ങനെ യഥാർത്ഥത്തിൽ അവർ ദൈവത്തിൽ നിന്നാണ് കേട്ടതെങ്കിൽ അത് സംഭവിക്കുകയും ചെയ്യും. അല്ല, സ്വന്തം ഹൃദയത്തിലെ തോന്നലുകളാണ് എങ്കിൽ അത് സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോ നമ്മളിത് ശ്രദ്ധിച്ചോളാം. ഈ നാളുകളിൽ സ്വന്തം ഹൃദയത്തിലെ ആലോചനകൾ പറയാതിരിക്കുക, ആള് കളിക്കാതിരിക്കുക. ഞാൻ ദൈവാസനോട് പറഞ്ഞു, എന്റെ ദൈവാസന ഈ 2300 ദിവസങ്ങളുടെ കണക്കൊന്നും ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കത് അറിയാനും പാടില്ല. അറിയാത്ത കാര്യം ഞാൻ അങ്ങോട്ട് പറയുന്നുമില്ല. കാരണം അറിയാത്ത കാര്യങ്ങൾ എന്റെ സങ്കല്പം വെച്ച് അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങ് അടുത്ത ചോദ്യം ചോദിക്കും. അപ്പൊ അതിന് മറുപടി വരാൻ ഞാൻ വീണ്ടും ഒരു അടുത്ത സങ്കല്പം പറയും, വീണ്ടും അടുത്ത സങ്കല്പം പറയും, വീണ്ടും അടുത്ത സങ്കല്പം പറയും. അങ്ങനെ ഞാൻ എന്റെ വാ കൊണ്ട് എന്നെ തന്നെ ജയിലിന്റെ ഉള്ളിലാക്കും. കാരണം ന്യായവിധി ദിവസം ഓരോ വ്യക്തിയും അവനവൻ തന്റെ നാവ് കൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്കത് അറിയത്തില്ല. കർത്താവ് എന്നെ മനസ്സിലാക്കി തന്ന ആ സമയം ഞാനത് അറിയിക്കാം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ നാളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാ, ദൈവം നമ്മളെ ഏൽപ്പിച്ച വിഷയങ്ങൾ അത് വളരെ നല്ല രീതിയിൽ ദൈവത്തിന്റെ മുമ്പാകെ വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് ഇടയാകണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരൊക്കെയാണ് ഇത് കാണുന്നത്, ആരൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന് കാണുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇതാ, നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾ ആരും എന്നോട് ചേരണ്ട, എല്ലാവരും ദൈവത്തിന്റെ പദ്ധതിയോട് ചേരുക. കാരണം ദൈവത്തിന്റെ പദ്ധതിക്ക് ഓപ്പോസിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോട്ടോ, ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ജയം പ്രാപിച്ച അവിടെ പറയുന്നു പ്രതിഫലം കൊടുക്കുന്നു. ഒരു ഒരു കൂട്ടർക്ക് പ്രതിഫലം, ഭൂമി നശിപ്പിക്കുന്നവർക്ക് പ്രതികാരം, ശിക്ഷ. ഇനി പ്രതിഫലത്തിൽ ഒരു കാര്യം വെളിപ്പാട് 21:7 പറയാണ്. പ്രതിഫലത്തിൽ എന്താണ് കാര്യം നടക്കുന്നത് അറിയാമോ? അവിടെ പറയാണ് വെളിപ്പാട് 21:7 പ്രതിഫലത്തിന്റെ കാര്യം പറയുകയാണ്. ആ പ്രതിഫലത്തിൽ ജയിച്ചാൽ, അതായത് ഇന്റർവ്യൂവിൽ ജയിച്ചാൽ അവൻ ദൈവത്തിന്റെ മകൻ. ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും, അവൻ ദൈവത്തിന്റെ മകൻ. അപ്പോ നമ്മൾ വളരെ ശ്രദ്ധിച്ചോളണം. ഒരുപക്ഷെ എന്നെ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള വ്യക്തിത്വങ്ങൾ പറയുമോ, ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം പക്ഷെ ജയിക്കുമോ? നേരത്തെ അറിയാം പക്ഷെ ജയിക്കുമോ? അതാ വിഷയം. ജയിക്കണം, നേരത്തെ അറിയാം സംഭവിച്ചില്ല, പക്ഷെ ജയിക്കുമോ? ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. എന്നിട്ട് വേണം ഇനി ജോലിയിലേക്ക് കയറാൻ. എന്താണ് ജോലി? ഭൂമിയെ വാഴണം, ഭൂമിയുടെ മാനേജ്മെന്റ് നടത്തണം, എന്നിട്ട് വേണം ജോലിയിലേക്ക് കയറാൻ. ഇതാ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വെളിപ്പാട് 21:7 അവരെഴുതിയിരിക്കുകയാണ്. ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. ജയിക്കുന്നവന്, ഇത് ബൈബിള് പറയുന്ന കാര്യം കേട്ടോ. ലോകത്തിൽ അങ്ങനെയൊന്നും അല്ല, ലോകത്തിൽ ആരാധിച്ചാൽ മതി, അത് ലോകാനുരൂപമായ സുവിശേഷം. എന്നാൽ നമ്മളെപ്പോഴും ദൈവത്തെ ആരാധിക്കണം. പക്ഷെ അതല്ല, നമ്മൾ മാത്രമല്ല സകല സൃഷ്ടികളും. അത് വികാസോടെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ബൈബിളിലെ സങ്കീർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ അവരെഴുതിയിരിക്കുന്നു സൂര്യനും ചന്ദ്രനും ദൈവത്തെ ആരാധിക്കണം, സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. എന്നിട്ട് ഇങ്ങനെ ആരാധനയുടെ ലിസ്റ്റ് പറഞ്ഞു 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 വന്നിട്ട് അവസാനമാകുമ്പോൾ മനുഷ്യനും ദൈവത്തെ ആരാധിക്കണം. അപ്പൊ മനുഷ്യൻ മാത്രമല്ല ദൈവത്തെ ആരാധിക്കണേ, സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. സകല സൃഷ്ടികളും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കട്ടെ. കാരണം ലോകാനുരൂപമായ ക്രിസ്ത്യാനിത്വത്തിൽ ഒരു ആജ്ഞത കിടക്കുന്നുണ്ട്, ദൈവം മനുഷ്യൻ ഉണ്ടാക്കിയത് ദൈവത്തെ ആരാധിക്കാനാണ്. പക്ഷെ ബൈബിളിലൊക്കെ നമുക്കത് കാണാൻ പറ്റത്തില്ല, പക്ഷെ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണം. ദാ 148 സങ്കീർത്തനം ഒന്ന് വായിച്ചിട്ട് നമുക്ക് കയറി പോവാം. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയെ സ്തുതിപ്പേൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പേൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പേൻ. എവിടെ നിന്ന് സ്തുതിക്കാൻ? സ്വർഗത്തിൽ നിന്ന് സ്തുതിക്കാൻ. സ്വർഗത്തിൽ നിന്ന് സ്തുതിക്കണമെങ്കിൽ ദൂതന്മാരായിരിക്കും. ഇനി അടുത്തത് ദാ താഴെ പറയാണ്, അതിനെ ഒന്ന് ക്ലിയർ ആക്കുകയാണ്. അവന്റെ സകല ദൂതന്മാരായുള്ളവരെ അവനെ സ്തുതിപ്പിൻ. അപ്പൊ ആരാണ് സ്വർഗത്തെ സ്തുതിക്കുക? ദൂതന്മാർ സ്വർഗത്തെ സ്തുതിക്കുന്നു. അപ്പോ അവന്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പിൻ. ആ ദൂതന്മാരില് അതാ ആർമി ഉണ്ട്, ആർമി, ഹോസ്റ്റ് ഓഫ് ഹെവൻ അവരെ പറയുന്നത്, അവരെ ദൈവത്തെ സ്തുതിക്കണം. ഇനി സൂര്യ ചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ. അപ്പൊ സൂര്യനും ചന്ദ്രനും ദൈവത്തെ ആരാധിക്കണം. ഇനി പറയുകയാണ്, സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ. ദാ നക്ഷത്രങ്ങളും ദൈവത്തെ ആരാധിക്കണം. ഇനി സ്വർഗാദി സ്വർഗവും ആകാശത്തിനു മീതിയുള്ള വെള്ളവുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ.
നമ്മൾ മറന്നുപോയെങ്കിലും ദൈവം മറന്നിട്ടില്ല, ദൈവവചനം മറന്നിട്ടില്ല, ആകാശത്തിന് മുകളിൽ വെള്ളമുണ്ടെന്ന്. ഉൽപ്പത്തിയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, വെള്ളത്തെ രണ്ടായിട്ട് കീറി മുറിച്ചില്ലേ? വെള്ളം രണ്ടായിട്ട് മാറട്ടെ, അതിന്റെ ഇടയിൽ വിധാനം ഉണ്ടാകട്ടെ, ആ വിധാനത്തിന് ആകാശം ഒന്ന് വേറിട്ടു. ആകാശത്തിന് മുകളിൽ എന്നാ ഉണ്ട്? വെള്ളം ഉണ്ട്. അതുകൊണ്ട് ആകാശത്തിന്റെ ഉറവകൾ തുറക്കുന്നത്, അപ്പൊ മഴയടത്തും താഴേക്ക് വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇതാ മഴ പെയ്ത് ശാസ്ത്രം പറയുന്ന ആ സംഭവം. ഞാൻ അതിനൊന്നും ഇഗ്നോർ ചെയ്യല്ല, ഇതാ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വരാറുണ്ട്, ഇതാ ഒരു നല്ല വെയിൽ, നല്ല വെയിൽ, നല്ല വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിലേക്ക് പറഞ്ഞ ജൂൺ ജൂലൈ മാസ വെയിലിന്റെ സമയത്തൊക്കെ മഴ വീണ് കാണുമ്പോൾ ഞാൻ അതിശയം പോയിട്ടുണ്ട്. ദൈവം ഇതെവിടെ നിന്ന് തോന്നുന്നു, ഇത് എങ്ങനെയാ ഇത് സംഭവിച്ചേ? ഇതാ ആ ഒരു, കാരണം ഇപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞ ജൂൺ ജൂലൈ മാസത്തിന്റെ ഓഗസ്റ്റ് മാസം ഈ സമയത്തൊക്കെ സൂപ്പർ ചൂട്, അപ്പൊ ഈ കടലിലെ വെള്ളം മുഴുവനും മുകളിലേക്ക് പോയി മഴയായിട്ട് വരേണ്ടതല്ലേ, എല്ലാം മുകളിലേക്ക് പോയി മഴയായിട്ട് വരേണ്ടതാ. പക്ഷെ വരുന്നില്ല, ചില സീസൺ വരുമ്പോ അത് കറക്റ്റ് ആയിട്ട് വന്നിരിക്കും. പ്രിയ സഹോദരങ്ങളെ, യോബിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോ, ആ കാലത്തേക്ക് പഠിക്കുമ്പോ, ആകാശത്തിൽ നിന്ന് സമുദ്രത്തിലെ നീരുറവുകളും ആകാശത്തിന്റെ കിളിവാതിലും ഒക്കെ ദൈവം തുറന്നു എന്ന് കാണാൻ കഴിയും. അപ്പൊ മനസ്സിലാക്കുക, ഈ ആകാശത്തിന്റെ മുകളിലും വമ്പനൊരു വെള്ളത്തിന്റെ ശേഖരം ദൈവം വെച്ചിട്ടുണ്ട്. ഇത് അവിടെ പറയാണ്, അവിടെ എഴുതിയിരിക്കുകയാണ്, സ്വർഗാതി സ്വർഗ ആകാശത്തിന് മീതെയുള്ള വെള്ളവും ആയുള്ളവയെ യഹോവയെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അപ്പൊ എല്ലാ സൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കണം, എല്ലാ സൃഷ്ടികളും. അത് വെറും മനുഷ്യൻ മാത്രമല്ല, എല്ലാ സൃഷ്ടികളും, അവർക്കൊക്കെ അവരുടെ ജോലിയുണ്ട്. അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ കോഴിക്ക് കോഴിയുടെ ജോലിയുണ്ട്, വാഴയ്ക്ക് വാഴയുടെ ജോലിയുണ്ട്, ചന്ദ്രന് ചന്ദ്രന്റെ ജോലിയുണ്ട്, സൂര്യന് സൂര്യന്റെ ജോലിയുണ്ട് അല്ലേ. പുള്ളി സൂര്യൻ എന്നിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടിയെ നിർത്തുന്നില്ല, പരിപാടി ഫുൾ ടൈം ഡ്യൂട്ടിയാ, 24 hours ആ ഷിഫ്റ്റ്. ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് തുടർച്ചയായിട്ട് പോവുക അല്ലേ. പക്ഷെ ഈ പോക്കിന്റെ ഇടയിലും ദൈവത്തെ സ്തുതിക്കുക, ഈ പോക്കിന്റെ ഇടയിലും ദൈവത്തെ സ്തുതിക്കുക, ഫുൾ ടൈം ഡ്യൂട്ടിയാ, ഫുൾ ടൈം ഡ്യൂട്ടി. ഞാൻ തിരക്കാ, എനിക്ക് സമയമില്ലെന്നില്ല, ആ സമയത്ത് ആ സൃഷ്ടിയാണോ നീ സ്തുതിച്ചിരിക്കണം, നീ ദൈവത്തെ ആരാധിച്ചിരിക്കണം. ഇതാ താഴേക്ക് വരുമ്പോ അവരെ എഴുതിയിരിക്കുകയാണ്, ഇതാ ഓ ലോർഡ് ഐ ലവ് യു. സമുദ്രത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് ഏഴാം വാക്യ, തിമിംഗലങ്ങളെല്ലാം ആഴികളായുള്ളവേ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പ്. തിമിംഗലങ്ങൾ മത്സ്യങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. പർവ്വതങ്ങൾ സകല കുന്നുകളും, പല വൃക്ഷങ്ങൾ സകല ദേവദാരുക്കളും, മൃഗങ്ങൾ സകല കന്നുകാലികളും, ഇഴജന്തുക്കളും, പർവ്വജാതികളും ദൈവത്തെ സ്തുതിക്കട്ടെ, എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് വാലറ്റത്ത് വന്നിട്ട് പറയുകയാണ്, മനുഷ്യരും ദൈവത്തെ സ്തുതിക്കും, മനുഷ്യനെ ദൈവത്തെ സ്തുതിക്കെ. അപ്പൊ മനുഷ്യന് മാത്രമല്ല ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നേ. ഇത് സൃഷ്ടികളുടെ കൾച്ചറാണ് സൃഷ്ടാവിനെ സ്തുതിക്കുക എന്നുള്ളത്. താഴെ എഴുതിയിരിക്കുകയാണ്, ഇനി എല്ലാം കഴിഞ്ഞ ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും, ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും, യുവാക്കളും യുവതികളും, വൃദ്ധന്മാരും ബാലന്മാരും, ഇവരൊക്കെ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അപ്പോ സകലരും ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാ, എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും വ്യത്യസ്ത ജോലികളുണ്ട്. സൃഷ്ടികളെല്ലാം ദൈവം ഉണ്ടാക്കിയത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അവർക്കൊക്കെ അവരുടെ ഡ്യൂട്ടിയുണ്ട്. സൂര്യനോട് ചോദിച്ചാൽ നിന്റെ ഡ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ സൂര്യൻ പറയും, സി എനിക്ക് മൊത്തം പകൽ ഡേ ഞാൻ മാനേജ് ചെയ്യേണ്ട ആളാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, ഇതാ പകൽ വാഴേണ്ടതിന്, പകൽ വാഴേണ്ടതിന് സൂര്യനെ ദൈവം സൃഷ്ടിച്ചു. ആ സൂര്യനായി എഫക്റ്റീവായിട്ട് ആ വേല ചെയ്തുകൊണ്ടിരിക്കുക. ഉദാ ഒരു ഭാഗത്ത് പകലായിരിക്കുമ്പോൾ അടുത്ത ഭാഗത്ത് വിശ്രമിക്കാന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത ഉടനെ തന്നെ ഭൂമിയുടെ റൊട്ടേഷൻ അനുസരിച്ച് അടുത്ത ഭാഗത്ത് ഇതാ പകലായി കഴിഞ്ഞു. റെസ്റ്റ് ഇല്ലാതെ സൂര്യൻ തന്നെ ജോലി ചെയ്യണം. അപ്പോ ഇവരുടെ എല്ലാവരുടെയും സൃഷ്ടിപ്പിന്റെ കാരണം ഇതാ ഒരു എംപ്ലോയ്മെന്റ് ആണ്, ഇതാ ഒരു ജോലിയാണ്, ഒരു തൊഴിലാണ്. ചന്ദ്രനെയോ, ചന്ദ്രനോട് ചോദിക്കുകയാണ്, നിന്റെ ജോലി എന്താ, നിന്റെ തൊഴിൽ എന്താ? ഇതാ ചന്ദ്രൻ പറയുന്നത്, രാത്രിയെ മാനേജ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചേക്കണേ ജോലി. മനുഷ്യനോട് ചോദിച്ചാലോ, നിന്നെ എന്തിനാ ഏൽപ്പിച്ചേക്കണേ? ഓ, ഞങ്ങളെ ദൈവത്തെ ആരാധിക്കേ. എവിടെയാ ബൈബിളിൽ പറയുന്നത് എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം? പക്ഷെ നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം ഭൂമിയെ വാഴാനാ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭൂമിയുടെ കെയർ ടേക്ക് ചെയ്യാൻ വേണ്ടിയാ നമ്മളെ ഉണ്ടാക്കിയത്. അതിന്റെ ഇന്റർവ്യൂ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നാം ജയിച്ചാൽ, വെളിപ്പാട് 21:7 പറയുന്നു, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. 22:5 അവൻ ജോലിയേക്കും, അവൻ ജോലിയേക്കും. 22 വെളിപ്പാട് പുസ്തകം 22:5 അവനെ കുറിച്ച് പറയുകയാണ്, അവർ എന്ന് നിയോഗിക്കും രാജാക്കന്മാർ. എവിടെ? ഭൂമിയുടെ രാജാക്കന്മാർ. ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴുന്ന രാജാക്കന്മാരായി അവർ മാറുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മൾ അറിയാതിരിക്കരുത്. ഇതുപോലെയാണ് കർത്താവ് യേശു ജനത്തോട് പറയാനായിട്ട് അടയായത്, ചെറിയ ആട്ടിൻകൂട്ടമേ, ലൂക്കോസ് 12:32, ഭയപ്പെടേണ്ട,
കിങ്ഡം, ഭരണം, ഭൂമിയുടെ ആധിപത്യം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. പക്ഷെ മക്കളെ, ഇവിടെ നാം ജയം പ്രാപിക്കണം, ജയം പ്രാപിക്കണം. ഇന്ന് ഞാൻ പോലും ചിന്തിക്കാത്തൊരു സന്ദേശത്തിലേക്കാണ് ദൈവം നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുപോയത്. ഞാൻ ആ ഇലക്ട്രിക്കൽ മെത്തേഡ് തുടരാൻ വേണ്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം വെച്ചത്, തുടരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അതിലേക്കൊന്നും ദൈവം വിടാതെ ഇതാ ഈ സന്ദേശം നിങ്ങളോട് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ ജയം പ്രാപിക്കണം, ജയം പ്രാപിക്കാൻ തക്കൊണ്ട് ഒരുങ്ങണം. ജയം പ്രാപിക്കണമെങ്കിൽ നാം പലതിലും വർജനം ആചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജയം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ജയം പ്രാപിക്കാൻ കഴിയുകയില്ല. സി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം, ഇതിലെ താലന്തുകളുടെ ഉപമ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? താലന്തുകളുടെ ഉപമയില് ഇതാ അത് ഓരോന്ന് ഓരോ സന്ദേശമാണ് നമുക്ക് തരുന്നത്. ആ സന്ദേശത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ലൂക്കോസ് സുവിശേഷം 19-ൽ കാണുന്ന താലന്തിന്റെ ഉപമ, മത്തായിയുടെ സുവിശേഷം 25-ൽ കാണുന്ന താലന്തിന്റെ ഉപമയെ കുറച്ചും കൂടി ക്ലിയർ ആക്കി തരും, കുറച്ചുകൂടി ക്ലിയർ ആക്കി തരും. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന താലന്തിന്റെ ഉപമയിൽ ജയം പ്രാപിക്കുന്നവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് നിന്നെ അധികത്തിന് ഞാൻ വിചാരകനാക്കും. അപ്പൊ എന്തിനാണ് വിചാരകനാക്കുന്നതെന്ന് അവിടെ ഇല്ല, അധികത്തിന് വിചാരകനാക്കുമെന്നേ പറയുന്നുള്ളൂ. എന്തിനാണ്, എന്താണ് അധികം തരാൻ പോകുന്നത്? പക്ഷെ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോ എന്താണ് അധികത്തിന് വിചാരകനാക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അവിടെ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്നുകൊണ്ട് 5 നേടിയവനോട് പറയാണ്, എന്താണ് അധികത്തിന് വിചാരകനാക്കേണ്ടതെന്നല്ലേ, നീ 5 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരിയായിരിക്ക. അപ്പൊ എന്താണ് അധികത്തിന് വിചാരകനാകുന്നത്? ഒന്നുകൊണ്ട് 10 നേടിയവനോട് പറയാണ്, നീ 10 പട്ടണങ്ങളുടെ മേൽ ഭരണാധികാരിയായിരിക്കും. അപ്പോ ഒരു തൊഴില്, ആ തൊഴിലെന്ന് പറയുന്നത് വാഴുന്ന തൊഴിലാണ്. നമ്മുടെ ഇന്ത്യയിലെ IAS എന്ന് പറയുന്ന ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലേ, ആ അതൊരു തൊഴിലാണല്ലേ. ഇതേപോലെ KAS കിങ്ഡം അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതൊരു തൊഴിലാണ്, തൊഴിലാണ്. തുടർന്നൊരു തൊഴിൽ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുക, ഈ ഒരു മനോഭാവം നമ്മുടെ ഉൾത്തളത്തിൽ ഉണ്ടാകട്ടെ, ഒരു തൊഴിൽ ചെയ്യാനായിട്ട് ഒരുങ്ങുക. ഇതുകൊണ്ടാണ് പറയുന്നത്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ അധികത്തിൽ വിചാരകനാക്കുന്നു. അപ്പൊ ഈ ഒരു മനോഭാവം നമുക്കുണ്ടോ? ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്, നമ്മൾ നല്ലൊരുപാട് ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക. ആരാധന 24 മണിക്കൂർ നടക്കട്ടെ, പക്ഷേ നമ്മളെ ഏൽപ്പിച്ച പദ്ധതിയിൽ നമ്മൾ ആക്റ്റീവായിരിക്കണം. ഒന്നിനും ഒളിച്ചു വെക്കരുത്, ഒന്നും ഒളിച്ചു വെക്കരുത്, ആക്റ്റീവായിരിക്കണം. ആക്റ്റീവായില്ലെങ്കിൽ അപകടമാണ്. അതിനെ മറച്ചു വെച്ചാൽ, നമുക്ക് തന്ന താലന്തുകളെ മറച്ചു വെച്ചാൽ, ഈ കഥ പറയുന്നത് ദുഷ്ടനും മടിയനുമായ ദാസനെ, മടിയനാണ് നീ, മടിയൻ. മടിയന്മാരെ ഒന്നും ദൈവം അടുത്ത സ്റ്റേജിലേക്ക് എടുക്കുന്നില്ല. കാരണം അടുത്ത സ്റ്റേജിൽ കൂടുതൽ ജോലി, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ദൈവം നമ്മളെ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യം മാറിപ്പോകരുത്, നമ്മുടെ ലക്ഷ്യം മാറിപ്പോകരുത്. ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചോളാം. അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യമായിരിക്കണം. ആ ദേവദാസനോട് ചോദിച്ചപ്പോ, ഈ സംശയം ചോദിച്ചപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ദാ ഈ യഥാർത്ഥത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ലക്ഷ്യം എന്ന് പറയുന്നത് ജയം പ്രാപിക്കാൻ തക്കോണം ഞാൻ ഒരുങ്ങുക, ജനത്തെ ഒരുക്കുക, ഞാൻ ഒരുങ്ങുക, ജയത്തെ ഒരുക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ അത് അതിലേക്ക് ഫോക്കസ് പോകുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ എക്സാമിൻ്റെ ടൈമും ഞാൻ എഴുതേണ്ട കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും എനിക്ക് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. കാരണം കർത്താവ് എന്നോട് പറഞ്ഞത് സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നോട് മാത്രമല്ല നമ്മളുടെ എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന കാര്യം എഫേസ്യർ 5-ാം അധ്യായത്തിൽ, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. കാരണം ഈ സമയം നമുക്ക് വേറെ കിട്ടില്ല. നിങ്ങളെ എക്സാമിനേഷൻ്റെ ഹോളിൽ കയറിയിട്ട് SSLC ആണെന്ന് ചിന്തിച്ചോ, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ആ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ 3 hours 3 മണിക്കൂർ. അപ്പോൾ അതിന് ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള സമയത്ത് നിങ്ങൾ എടാ ശരിക്കും എഴുതണം, എഴുതണം, നന്നായിട്ട് എഴുതണമെങ്കിൽ ചിലപ്പോൾ 4 മണിക്കൂർ വേണം. പക്ഷെ 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾ അത് എഴുതാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ആ ജനലിക്കടി നോക്കിയപ്പോൾ അപ്പുറത്ത് കുറച്ച് കുട്ടികൾ തമ്മിൽ ക്രിക്കറ്റ് കളിക്കുന്നു. ഉടനെ എന്തോ വഴക്കുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരമായി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ ഈ വ്യക്തി കുട്ടിയല്ല കുറ്റക്കാരൻ, മറ്റേ കുട്ടിയാണ് കുറ്റക്കാരൻ. നിങ്ങൾക്ക് മനസ്സിലായി. ഉടനെ തന്നെ നിങ്ങൾക്ക് ആ വഴക്ക് കേട്ടിട്ട് അങ്ങോട്ടങ്ങ് അവർ പോയിട്ട് അയ്യോ നീയല്ല മറ്റേ കുറ്റക്കാരൻ എന്ന് പറയണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ പോവോ? നിങ്ങൾ പോവില്ല. കാരണം നിങ്ങൾക്ക് സുബോധമുണ്ട്. കാരണം ഈ 3 മണിക്കൂറിനുള്ളിൽ ഈ സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ ഞാൻ ഈ ആൻസർ ഷീറ്റിൽ ആൻസർ എഴുതിയാൽ എനിക്ക് മാർക്ക് കിട്ടുള്ളൂ, ഞാൻ ജയിക്കുള്ളൂ. അപ്പൊ അപ്പുറത്തൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ എനിക്ക് പലതും പറയണമെന്നുണ്ട്. ഇന്നലെ ഞാൻ ചില ബൈബിൾ കോളേജ്, ഇപ്പൊ 2 ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ക്രമീകരണം ഓൾറെഡി ഓൾറെഡി ഒന്നിൽ പഠിപ്പിക്കുന്നുണ്ട്, മറ്റേതിനും കൂടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ ഡേറ്റ് ഓൾമോസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഞാൻ അവിടെ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ട്രിനിറ്റിയെ കുറിച്ചൊരു തർക്കം, ട്രിനിറ്റിയെ കുറിച്ച് തർക്കം, അല്ലെങ്കിൽ അതേ കുറിച്ച് സംസാരിച്ചിട്ടിരിക്കുക. അപ്പോ അവിടെ ഇവരോട് ഈ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. പക്ഷേ എന്റെ ഹൃദയത്തിൽ വന്ന ചിന്ത എന്ന് പറയുന്നത് ഞാൻ ഇനി അതിലേക്ക് പോയി കഴിയുമ്പോൾ അവരൊരു 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കും. ഒരു സാധാ മനുഷ്യനെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സംഭവമായത് ദൈവിക ജ്ഞാനമുള്ളവർക്ക് മാത്രമേ ഇത് പിടുത്തം കിട്ടൂ. അപ്പൊ ഇത് അവിടെ ചെന്നിട്ട് ഇത് ഇവരെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പുറത്ത് ക്രിക്കറ്റ് കളിച്ച് തല്ലു പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ സമാധാനം ഉണ്ടാകാൻ പോകുന്ന പോലെ ഇരിക്കും. അപ്പൊ ആർക്ക് എന്ത് നഷ്ടപ്പെടും? എനിക്ക് ദൈവം എന്നെ ഏൽപ്പിച്ച ജോലിയുടെ സമയം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാനായിട്ട് എന്റെ ഹൃദയം അനുവദിച്ചില്ല. ഇതുപോലെ തന്നെ പല പല തർക്കങ്ങളും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു എന്നെ ഏൽപ്പിച്ചതൊന്നുമല്ല, എന്നെ ഏൽപ്പിച്ചത് ജനത്തെ ജയിക്കുവാൻ സഹായിക്കാം. ബാക്കി ഒന്നും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചോദിക്കത്തില്ലെന്നേ, അവിടെ ചെല്ലുമ്പോൾ ചോദിക്കത്തില്ല നിനക്ക് ട്രിനിറ്റിയെ കുറിച്ച് നന്നായിട്ട് അറിയാമോ കർത്താവ്, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും ചെയ്തതായാലും അതിന് തക്കവണ്ണം ന്യായം ന്യായവിധി കൊടുക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നിനക്ക് ട്രിനിറ്റിയെ കുറിച്ച് നന്നായിട്ട് അറിയാമോ ഒന്ന് പറഞ്ഞേ. ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ട്രിനിറ്റി എനിക്ക് അറിയത്തില്ല കർത്താവ്, ഗെറ്റ് ഔട്ട്. ഇതൊന്നും കർത്താവ് പറയില്ല, ഇതൊന്നും പറയില്ല. പകരം ഞാനും നിങ്ങളും ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ കർത്താവ് ചോദിക്കുന്ന നീ ദൈവിഷ്ടം ചെയ്തോ, എന്നെ കർത്താവേ കർത്താവെന്ന് പറയുന്ന ഏവനും അല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞാൽ അതിന് ഫോക്കസ് ചെയ്ത് മക്കളെ, അതിന് ഫോക്കസ് ചെയ്യേ, നിന്റെ സിലബസിന് ഫോക്കസ് ചെയ്യേ. നിന്റേതല്ലാത്ത സിലബസുകളുടെ പുറകെ ഓടി നടക്കല്ലേ, നിന്റെ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പഠിക്കുക. ആ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്ന വ്യക്തി ആ തനിക്ക് കിട്ടിയ 3 മണിക്കൂർ കൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യുവാൻ തക്കവണ്ണം വളരെ സ്പീഡിൽ എഴുതുന്നത് പോലെ നിന്റെ സമയം കർത്താവ് പറഞ്ഞ തക്കത്തിൽ ഉപയോഗിച്ച് ജയം പ്രാപിക്കാൻ നോക്കുക. ഇതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തു യേശു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഉറങ്ങുകയല്ല, ഇരിക്കുകയല്ല, നടക്കുകയല്ല, ഓടുകയാ. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പഠിക്കുക, സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പഠിക്കുക. ചുറ്റും പലതും പലതും കാണും, അവിടെ ഇന്നത് സംഭവിച്ചു, ഇവിടെ ഇന്നത് സംഭവിച്ചു, അവിടെ ഇന്നത് സംഭവിച്ചു. എന്ത് സംഭവിക്കട്ടെ, എനിക്ക് ഞാനുമായി ബന്ധപ്പെട്ട കാര്യമാണോ അല്ലേ, എങ്കിലും വിട്ടുകളാ. ഞാനുമായി ബന്ധപ്പെട്ട കാര്യം എന്റെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക, സ്വർഗരാജ്യത്തിലെ ഒരു തൊഴിലവസരമാണ് എന്റെ സൃഷ്ടിപ്പിന്റെ കാരണം. നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക, അവർ എന്നെ ആരാധിക്കട്ടെ എന്നല്ല, അവർ ഭൂമിയെ വാഴട്ടെ. ഭൂമിയുടെ മുകളിൽ ഒരു മാനേജ്മെന്റ് സിസ്റ്റം സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുക. അതാണ് എന്റെയും നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ കാരണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, അവിടെ ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജന്മദിനവാതിലൂടെ ആരംഭിച്ച മരണദിനവാതിലൂടെ കടന്നു പോകുന്ന ഈ കൊച്ചു ജീവിതം നമ്മുടെ ഇന്റർവ്യൂ ആണെന്ന് മനസ്സിലാക്കി, ഇത് നമ്മുടെ പരീക്ഷയാണെന്ന് മനസ്സിലാക്കി, ആ പരീക്ഷ ജയിക്കണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം ദൈവം ഒരുക്കിയിരിക്കുന്ന കിരീടം പ്രാപിക്കാൻ, ഇനി ഞാൻ ഭൂമിയെ വാഴേണ്ടവനാണ്, ആ കിരീടം പ്രാപിക്കാൻ ഒരുക്കപ്പെട്ടവരായി മുന്നോട്ടേക്ക് കടന്നു വരണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ഈ നാളുകളിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഇതാ ഒന്നും നമ്മൾ ജീവിതത്തിൽ അനുവദിക്കരുത്.
മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അൺഡിസ്ട്രാക്റ്റഡ് ഡിവോഷൻ ടു ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് നീഡഡ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, അത് വിട്ടുമാറരുത്. ആ ക്രിസ്തു നടക്കുമ്പോൾ നമ്മൾ പുറകെ നടക്കുവാനായിട്ടാണ്, നമ്മൾ പുറകെ നടക്കണം. ആ ജയം പ്രാപിച്ച ലീഡറുടെ പുറകെ നടക്കണം. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് ആ മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിലെ ഉപമയും ലൂക്കോസ് സുവിശേഷം 19 അധ്യായത്തിലെ ഉപമയും വായിക്കുമ്പോൾ നമ്മളുടെ ആ അസൈൻമെന്റ്, ഈ പ്ലാനറ്റിലെ അസൈൻമെന്റ് നാം കുറച്ചും കൂടി വ്യക്തമാകുവാനായിട്ടിടയാണ്. ഒല്ലോടെ എല്ലാവരും മത്തായിയുടെ സുവിശേഷം. ഓ ഫാദർ, അതിന്റെ 14 വാക്യം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. എല്ലാവർക്കും എന്തെങ്കിലും കൊടുത്തു. ഒരാൾക്ക് 1, ഒരാൾക്ക് 2, ഒരാൾക്ക് 5. ഇത് ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗമാണ്, ഇന്റർവ്യൂവിന്റെ ഒരു ഭാഗമാണ്. ശ്രദ്ധിച്ചേ, 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്നു വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാന്റെ ദ്രവ്യം മറച്ചൊഴിച്ചു. സഹോദരങ്ങളെ, എന്തിനാ ഇതൊക്കെ കർത്താവ് എഴുതിയ? കർത്താവിന് വേറെ പരിപാടി ഒന്നുമില്ല. തന്റെ ചുറ്റും കുറച്ച് പേരെ കൂട്ടി ഒരു ആരാധന സംഘടിപ്പിച്ചു കൂടായിരുന്നു ഈ സമയം കൊണ്ട്. എന്തിനാ ഇത് പറയുന്നത്? കാരണം ഉപമയിലൂടെ ദൈവം എന്താണ് മനുഷ്യരുടെ ഇടയിൽ ചെയ്യുന്നതെന്ന് ദൈവം മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒരു ഇന്റർവ്യൂ നടക്കുകയാണ് നിന്റെ ജീവിതത്തിൽ. ദൈവം നിനക്ക് ചില താലന്തുകൾ തന്നിട്ടുണ്ട്. ആ താലന്തുകൾ കുഞ്ഞെ നീ മൾട്ടിപ്ലൈ ചെയ്യുക. ആ താലന്തുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാ നമുക്ക് ഓരോരുത്തർക്കും തരാത്തവരൊന്നുമില്ല. ഇതാ കഴിഞ്ഞ നാളുകളില് ഇതാ ഞാന് നമ്മുടെ സഹോദരൻ തിരുവനന്തപുരത്തുള്ള, ഇദ്ദേഹം ലൈനിലുണ്ടോ സൂമിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സഹോദരൻ സിജോ. അദ്ദേഹം മനോഹരമായി ഇതാ ആ സ്പിരിറ്റ് സോൾ ബോഡി, അതിന്റെ ആനിമേഷൻ കഴിഞ്ഞ ദിവസം എനിക്ക് അയച്ചുതരികയുണ്ടായി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വളരെ മനോഹരമായി അദ്ദേഹം അത് ചെയ്യുവാനായിട്ടിടയായി. അത് എസ് ബി ജെ മെസ്സേജസ് യൂട്യൂബില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലത് തുടർന്ന് പുറകെ കടന്നു വരും. ഇതാ അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കാണുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇതാ നമ്മുടെ പുസ്തകത്തിൽ ഓൾറെഡി ആത്മലോക ആത്മീയ വളർച്ച എന്ന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ കുറച്ചും കൂടി ആനിമേറ്റ് ചെയ്ത രീതിയിൽ, അതായത് മൂവ് ചെയ്ത രീതിയിൽ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്ത താലന്തുകൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരൻ അഭിലാഷ്, ഈസ് എ പ്രൊഫഷണൽ സിംഗർ. വളരെ മനോഹരമായി കഴിഞ്ഞ ദിവസം ഒരു 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 പാട്ട് അദ്ദേഹം ദൈവം കൊടുത്ത ആ കൃപയ്ക്ക് അനുസരിച്ച് ട്യൂൺ ചെയ്ത് അദ്ദേഹം പാടുകയുണ്ടായി. വളരെ മനോഹരമായി എന്നെ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുകയുണ്ടായി. അതായത് ഇതാ തങ്ങൾക്ക് കിട്ടിയ താലന്തുകൾ അവരത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ തന്നെ ഈ സൂമിലൂടെ കാണുന്ന പലരും ഇതാ തങ്ങൾക്ക് ദൈവം കൊടുത്ത താലന്തുകൾ അവർ മൾട്ടിപ്ലൈ ചെയ്യുക. ചിലർ എഡിറ്റിംഗിന്റെ സൈഡിലാണ്, ചിലർ ബ്രോഡ്കാസ്റ്റിന്റെ സൈഡിലാണ്. ഇതാ ഏത് രീതിയിലാണെങ്കിലും ഇതാ ചിലർ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സൈഡിലാണ്. ഏത് രീതിയിലാണെങ്കിലും തങ്ങൾക്ക് ദൈവം കൊടുത്ത താലന്തുകളെ അവർ ഉപയോഗിക്കുക. അപ്പോൾ അതിനെ നമ്മൾ മറച്ചു വെക്കരുത്, അതിനെ ഒളിച്ചു വെക്കരുത്. ഇതാ അവിടെ പറയുന്നത് ഒരുത്തൻ കൊണ്ടുപോയത് ഭൂമിയുടെ ഇടയിൽ ഒളിച്ചു വെച്ചത്, അതായത് ഭൂമിക്കുള്ളിൽ കൊണ്ട് ഒളിച്ചു വെച്ചു, ലോകം കൊണ്ട് അതിനെ മറച്ചു, താൻ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഇതാ ഒരു സ്റ്റെപ്പ് പോലും എടുത്തില്ല എന്നാണ്. അങ്ങനെ ആകരുത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ കാലം കഴിഞ്ഞ ശേഷം ദാസന്മാരുടെ യജമാനൻ വന്ന അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു.
യജമാനെ അഞ്ച് താലം നല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഇതാ ഞാൻ അഞ്ച് താലം കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ,
ശ്രദ്ധിച്ചു കേട്ടോണോ, ശ്രദ്ധിച്ചു കേട്ടോണോ,
നമ്മുടെ ജോലി
ഹെവൻലി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അതായത് ഫോർ എറ്റേണൽ, അതായത്
നിത്യമായിട്ടുള്ളതാണ്. അവിടെ എഴുതിയിരിക്കുകയാണ് അഞ്ച് താലം തല്ലോ എന്നെ ഏൽപ്പിച്ചു, അഞ്ച് താലം കൂടെ നേടിയിരിക്കുന്നു പറഞ്ഞപ്പോ, അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ നല്ലൊരു ആരാധനക്കാരനാക്കി മാറ്റും, ഞാൻ നിന്നെ അധികത്തിലെ വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കും. യജമാന്റെ സന്തോഷം ഒരു സബത്ത് അനുഭവത്തിലേക്ക് നമ്മൾ കേറുകയാണ്. ആ സബത്ത് അനുഭവത്തിലേക്ക് കയറുമ്പോ ഒരു ജോലിയോടുകൂടെ, ഒരു ഉത്തരവാദിത്തോടുകൂടെയാണ് കയറുന്നത്. ഉത്തരവാദിത്തോടുകൂടെ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ഇപ്പൊ തന്നെ പലർക്കും ഒരു സങ്കടമുണ്ട്, ഇനിയും പണിയിടണോ, ഇനിയും ജോലിയുണ്ടോ, ജോലിയുണ്ട്, ജോലിയുണ്ട്. നിത്യമായി ജീവിക്ക, നിത്യമായി ദൈവത്തോടുകൂടി ഒരു റെസ്റ്റാണ്, നിത്യമായി ദൈവത്തോടുകൂടി ഒരു റെസ്റ്റാണ്, ഒരു സബത്ത് അനുഭവമാ. ഇതുകൊണ്ടാണ് കഴിഞ്ഞ സന്ദേശത്തിൽ ആ സൺഡേ മെസ്സേജ് നമ്മൾ കേട്ടില്ലേ, ഇതാ നമുക്കൊരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ആ വാഗ്ദത്തം ഇതാ നമുക്ക് ലഭിക്കാതെ പോകുമോ എന്ന് നാം ഭയപ്പെടുക. നീ ഒരു താലം തന്നെ കിട്ടിയില്ല, ഒരു താലം തന്നെ കിട്ടിയില്ല, പുള്ളിക്കാരൻ ഒന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല, ലോകത്തിലെ പലതും ചെയ്യാൻ തയ്യാറായി, പക്ഷെ ദൈവം ഏൽപ്പിച്ചത് ഒന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അവിടെ പറയണ, നീ ഈ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അഞ്ച് നിനക്ക് തന്നുള്ളൂ, പക്ഷേ നീ അത് വിശ്വസ്തനായിരുന്നു. അപ്പൊ ദൈവം ഈ നാല് വിശ്വസ്തന്മാരെ അന്വേഷിക്കുകയാണ്, നിന്നെ അധികത്തിന് വിചാരകനാക്കും. അപ്പൊ അടുത്തെന്താണ്? കൂടുതൽ റെസ്പോൺസിബിലിറ്റി, കൂടുതൽ ഉത്തരവാദിത്വം എവിടെ? ദൈവത്തോടുകൂടെ ഉള്ള ആ സബത്ത് അനുഭവത്തിൽ, ആ റെസ്റ്റ്, ആ സ്വസ്ഥതയിൽ, നമ്മ ആ സ്വസ്ഥതയോടുകൂടിയ ജോലിയാണ് ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാണ്. പ്രിയ സഹോദരങ്ങളെ, അതിലേക്ക് നാം എത്തിച്ചേരുവാനായിട്ട് ഇടയാകണം. ഇനി ഇവിടെ ക്ലിയർ അല്ല എന്താണ് അധികം ജോലി എന്നുള്ളത്. ഇനി ബാക്കിയുള്ളത് നമ്മൾ വായിക്കുന്നില്ല, ഇനി ലൂക്കോസിലേക്ക് പോവുക. അപ്പോ അവിടെ ക്ലിയർ ആണ് എന്താണ് ഈ അധികം ജോലി. വേറൊന്നുമല്ല, ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കണം. ഉൽപ്പത്തിയിലെ കർത്താവ് പറഞ്ഞു തൊഴിലവസരം എന്തിനു വേണ്ടിയാ, അവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, അവർ ഭൂമിയെ വാഴട്ടെ, നിങ്ങളുടെ ഫാക്ടറിയിൽ, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളെ ജോലിക്ക് എടുത്ത് ഒരുപക്ഷെ ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ടെക്നീഷ്യൻ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ നേഴ്സായിട്ടായിരിക്കാം, എന്തെങ്കിലും ആയിട്ടാ ഇല്ലേ. ഇതുപോലെ സ്വർഗത്തിലെ നമ്മളെ, ഈ നമ്മളെ സൃഷ്ടിച്ചതിന് പുറകിലേ ലക്ഷ്യം എന്ന് പറയുന്നത് ഭൂമിയെ വാഴുക, ഭൂമി വാഴുക എന്നുള്ളതാ. വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു. ഇതാ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ ഇതിന് സിമിലർ ആയിട്ട് അടുത്ത പാരബിൾ കടന്നു വരുമ്പോ 19-ാം അധ്യായത്തിൽ 11 മുതൽ വായിക്കുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവരാജ്യവും ബന്ധപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നു. അവർ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിൽ സമീപിച്ചിരിക്കുകയാലും ദൈവരാജ്യ ക്ഷണത്തിൽ വെളിപ്പെടും എന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമ കൂടെ പറഞ്ഞത് എന്തെന്നാൽ, ഒരു ഉപമ കൂടെ പറഞ്ഞത്, ഉപമയിലൂടെയാണ് കാര്യങ്ങളെ, സ്വർഗീയ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നത്. പറഞ്ഞത് എന്തെന്നാൽ, കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണം എന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. യേശുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്, പോയത് രാജ്യത്വം പ്രാപിക്കാനാണ്. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 രാത്രം വെള്ളി കൊടുത്തു, ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവേൻ എന്ന് അവരോട് പറഞ്ഞു. അപ്പോ 10 ദാസന്മാർ എന്ന് വെച്ചാൽ സിറ്റിസൺസ് തന്നെ, ഇംഗ്ലീഷിൽ പറയുമ്പോ സിറ്റിസൺസ്. അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു, ഒരാൾക്ക് ഒന്ന് വെച്ച് 10 പേർക്ക് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ വരുന്നത് വരെ വ്യാപാരം ചെയ്യണം, നിങ്ങൾ ചുമ്മാ കൈയടിച്ച് മാത്രം ഇരുന്നാ പോരാ, വ്യാപാരം ചെയ്യണം, അതിനെ യൂസ് ചെയ്യണം. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, അവന്റെ പൗരന്മാരോ, ഹിസ് സിറ്റിസൺസ്, അവന്റെ പൗരന്മാരോ, അതിന്റെ അർത്ഥം രക്ഷിക്കപ്പെട്ടവരാണെന്ന് അർത്ഥം, സ്വർഗത്തിലെ പൗരന്മാരാണെന്ന് അർത്ഥം. ഹിസ് സിറ്റിസൺസ്, അവന്റെ പൗരന്മാരോ, അവനെ വെറുത്തു, അവനെ പകച്ചു, അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു, അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്ന ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു.
ഈ കൂട്ടരെ കുറിച്ചാണ് ഈ സന്ദേശത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഇവര് ഈ സന്ദേശത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യയുടെ മുകളിൽ ഒരു ഡാർക്ക്, ഇരുണ്ട മേഘം എന്ന് പറഞ്ഞില്ലേ, ഈ കൂട്ടരെ കുറിച്ചാ. അവര് സ്വന്തം രാജ്യം അന്വേഷിക്കാൻ വേണ്ടി പോകും. ഈ 70% അതിൽപ്പെടുന്ന കൂട്ടരാ.
യേശു ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഇഷ്ടമല്ല, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ രാജാവ്, ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നാ വേണ്ടത്.
ശ്രദ്ധിച്ചേ, ഇത് താഴേക്ക് അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോ ദ്രവ്യം കൊടുത്ത ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു.
അപ്പോ ഇങ്ങനെ വിളിക്കുന്ന ദിവസമുണ്ട് എന്ത് നേടി എന്നറിയാൻ. സഹോദര സഹോദരി, സൂമിൽ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ എന്നാ മറുപടി പറയുക? സന്തോഷത്തോടെ ലിജോസിസ്റ്റ് അടുത്തുണ്ടല്ലോ, എന്നാ മറുപടി പറയുക? കുരുജനങ്ങളെ, എന്നാ മറുപടി പറയുക? ജോലിയുള്ളവരെ, എന്നാ മറുപടി പറയുക? ഓരോരുത്തരോട് ഓരോരുത്തരോടും പേര്, എല്ലാവരുടെയും പേര് പറഞ്ഞ ആവശ്യമില്ല. ഓരോരുത്തരും വിളിക്കും എന്ന് പറഞ്ഞാൽ വിളിക്കും. എന്ത് നേടി എന്നറിയാൻ വേണ്ടി വിളിക്കും. എന്ത് നേടി എന്നറിയാൻ വേണ്ടി വിളിക്കും. അപ്പൊ പറയാനുള്ള മറുപടി ഒരുക്കി പോകണം. എന്ത് നേടി? അവരാണ്, ഞാൻ കുറെ ഡ്യൂട്ടി ചെയ്തു, എനിക്ക് സമയം കിട്ടിയില്ല, അങ്ങ് തന്നത് ഞാൻ ഇതാ മണ്ണിന്റെ അടിയിൽ പൂഴ്ത്തി വെച്ചു എന്ന് പറയാൻ ഇടയാകരുത്. എന്ത് നേടി എന്നറിയാൻ വിളിക്കും.
ാണ് അവൻ രാജ്യത്ത് പ്രാവശ്യം മടങ്ങിയപ്പോൾ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാരെ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്നറിയേണ്ടതിന് അവരെ
വിളിപ്പാൻ കൽപ്പിച്ചു. രക്ഷയില്ല, കൽപ്പനയാ, കൽപ്പിച്ചു.
ഇനി ഒന്നാമത്തെ അടുത്ത് വന്ന് കർത്താവേ നീ തന്ന രാത്രി കൊണ്ട് പത്ത് രാത്രി സമ്പാദിച്ചിരിക്കുന്നു, പത്ത് രാത്രി സമ്പാദിച്ചിരിക്കുന്നു.
അത് ഒന്നുകൊണ്ട് പത്താക്കി മൾട്ടിപ്ലൈ ചെയ്തു. നമ്മുടെ മറുപടി എന്തായിരിക്കണം? ഇതേപോലെ ആയിരിക്കണം. വലിയൊരു സംഖ്യ പറയാൻ തക്കോളം നീ ഇന്ന തന്നെ ഏൽപ്പിച്ചത് അത് ഇത്രയായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈ കർത്താവോട് നമ്മളിത് പറയുവാനായിട്ട് ഇടയാകണം.
ഇതാ തുടർന്ന് അപ്പോ കർത്താവോട് പറഞ്ഞത്, അവൻ അവനോട് നന്ന് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തൻ ആയത് കൊണ്ട് പത്തു പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുന്നു കൽപ്പിച്ചു.
ശ്രദ്ധിച്ചേ, നേരത്തെ ആ മത്തായി 21 ഉപമയിൽ പറഞ്ഞു നീ അല്പത്തിന് വിശ്വസ്തനായതുകൊണ്ട് നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്ന് പറഞ്ഞോളൂ. കാര്യം ക്ലിയർ ആക്കി കൊടുത്തില്ല. ഇവിടെ കാര്യം ക്ലിയർ ആക്കി കൊടുത്തു. മനസ്സിലായോ? കാര്യം ക്ലിയർ ആക്കി തന്നു. എന്താണ് അധികത്തിന് വിചാരകനാക്കുന്നത്? നിന്നെ ഞാൻ 10 പട്ടണങ്ങൾക്ക് അധികാരിയാക്കും. ഒരു ഐഎസുകാരൻ ഇതാ ഒരു സിറ്റി ഇടമുള്ള അവരാണ്. പക്ഷേ ഇവിടെ ഈ പുള്ളിക്കാരന് 10 പട്ടണങ്ങളുടെ മേളിലാണ് അധികാരം. 10 പട്ടണങ്ങളുടെ മേളിൽ. The KA service, a kingdom administrative service. Glory. Hallelujah. Kingdom administrative service. Da nammude gurujanangalde gurujanangal kandirikkya adiyathana rendu makkal IAS-inu padikkya da adha oru padiche keriyale oru pattana kittathodu pashcha kruvayal ningal makkale idu padiche keru ningalkku chalappo oru rashtramayirikkum kittan povu oru rashtramayirikkam. കർത്താവിന് വേണ്ടി, കർത്താവ് വെളിപ്പാട് പുസ്തകം 2 26 27 വാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യം എന്നറിയാമോ? അവിടെ പറയുന്ന കാര്യം ഇതാ, അവിടെ പറയുന്ന കാര്യം നിങ്ങൾ ഞാൻ കൽപ്പിക്കുന്നത് കൽപ്പിച്ചത് അവസാനത്തോളം ചെയ്യുകയും ഇതാ അങ്ങനെ നിങ്ങൾ ജയിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ രാഷ്ട്രങ്ങളുടെ മുകളിൽ അധികാരം തരും. രാഷ്ട്രങ്ങളുടെ മുകളിൽ. അവിടെ 1 പട്ടണം 2 പട്ടണം 5 പട്ടണം 10 പട്ടണം അല്ല, രാഷ്ട്രങ്ങളുടെ മുകളിൽ അധികാരം തരും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടുത്തെ കോഴ്സുകളൊക്കെ ദൈവം അനുവദിക്കുന്ന പോലെ നിങ്ങൾ പഠിക്കേ. പക്ഷെ ഇനി അധികം പഠിച്ച് അധികം ജോലിക്കാനുള്ള സമയം നമുക്ക് ഇല്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഈ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഈ കോഴ്സ് നമ്മൾ മനസ്സിലാക്കി ഇത് പഠിച്ച് ജയം പ്രാപിച്ചാൽ ഇതാ ഈ ഭൂമിയുടെ ഭരണം ദൈവത്തിന്റെ മക്കളായി ജയം പ്രാപിക്കുന്നവരുടെ കയ്യിലേക്ക് സ്വർഗത്തിലെ ദൈവം കൊടുക്കും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് നമ്മളുടെ സൃഷ്ടിപ്പിന്റെ കാരണം തന്നെ ദൈവരാജ്യത്തിലെ തൊഴിലവസരമാണ്. ദൈവരാജ്യത്തിലെ തൊഴിലവസരമാണ്. ജയിക്കുന്നവൻ അവൻ ഈ ജോലിയിലേക്ക് പ്രവേശിക്കണം. മരണമില്ലാതെ നിത്യമായി ദൈവത്തോടുകൂടെ താമസിച്ച് പുതിയ യെരുശലേമിൽ അപ്പനോടുകൂടെ താമസിച്ച് അപ്പന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണം നമ്മൾ ഏറ്റെടുക്കണം. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ തൊഴിലവസരം ഇഷ്ടമാണോ? തൊഴിലവസരം ഇഷ്ടമാണ്? അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ ഉഴപ്പൊക്കെ നിർത്തണം. കുഴപ്പുന്നവരൊക്കെ ധാരാളം ചുറ്റുമുണ്ട്. കോളേജിൽ പോയിട്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ലാലേട്ടൻ ഉണ്ടായിരുന്നു. ലാലേട്ടൻ ലാലേട്ടൻ ഞങ്ങളുടെ സീനിയർ, കൊല്ലംകാരൻ സീനിയർ. അപ്പൊ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ പഠിച്ചു പോന്നതിന് ശേഷം പുള്ളി അവിടെ തന്നെയുണ്ട്. കാരണം പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
കാരണം അപ്പിൽ ധാരാളം പൈസ ഉണ്ട്. അടുത്ത പുള്ളി അവിടെ വന്ന് ശരിക്കും ഒന്ന് ആഘോഷിക്കാൻ. അപ്പൊ പുള്ളിയുടെ കൂട്ടത്തിൽ കുറെ പേരുണ്ട്. എന്നാൽ അവിടെ പഠിക്കാൻ, യഥാർത്ഥത്തിൽ പഠിക്കുവാനായിട്ട് കടന്നു ചെന്ന ആ വ്യക്തിത്വങ്ങള് അവര് നന്നായിട്ട് പഠിച്ചു. ലാലേട്ടനാല് കാണുമ്പോ ഹായ് ലാലേട്ടാ എന്ന് പറയുന്നല്ലാതെ ലാലേട്ടന്റെ കൂട്ടിൽ പോകില്ല. അവര് നന്നായിട്ട് പഠിച്ചു ചോദിച്ചു. പക്ഷേ ലാലേട്ടൻ ഇതാ ആ കുഞ്ഞുങ്ങൾ ആ കുട്ടികൾ അവിടെ പഠിക്കാൻ ചെന്നപ്പോഴും അവിടെ ഉണ്ട്. കുട്ടികൾ പഠിച്ച് സർട്ടിഫിക്കറ്റായിട്ട് പുറത്തിറക്കിയപ്പോഴും ലാലേട്ടൻ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇതേപോലെ കുറെ ലാലേട്ടന്മാർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. മനസ്സിലായോ? അപ്പോ ഈ ലാലേട്ടന്മാരെ ഒന്ന് നോക്കാതെ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോ ഇതാ നമുക്ക് ഈ ലാലേട്ടന്മാരെ ഒന്ന് നോക്കണ്ട. നമുക്ക് ആദ്യമേ പഠിച്ച് ജയിച്ചു പോയ നമ്മുടെ നായകനായ കർത്താവ് യേശുവുണ്ട്. അപ്പൊ സകല സാക്ഷികളുടെ സമൂഹം നമ്മുടെ ചുറ്റും നോക്കുമ്പോ ഇതാ നമുക്ക് നമ്മുടെ നായകനായ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് ഒരു ഞാൻ ചിന്തിക്കാത്തൊരു സബ്ജക്റ്റിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇതാ കർത്താവിന് ഇത് എവിടെയൊക്കെ നിങ്ങൾക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, ആരും ഇനി അടങ്ങിയിരിക്കരുത്. കർത്താവ് വിളിക്കും, വിളിച്ച് ഞാൻ തന്നത് കൊണ്ട് നീ എത്ര നേടി എന്ന് ചോദിക്കുമ്പോ ഞാൻ അത് കുഴിച്ചിട്ടു, എനിക്ക് സമയം ഉണ്ടായില്ല, ഈ മണ്ണിന്റെ അടിയിലായിരുന്നു ഞാൻ വെച്ചത്, ഈ മണ്ണിന്റെ പരിപാടി, ഈ പരിപാടി ലോകത്തിന്റെ പരിപാടി ചെയ്യാൻ ഞാൻ അങ്ങ് തിരക്കിലായിരുന്നു എന്ന് പറയാനായിട്ട് ഇടയാകരുത്. അങ്ങനെയുള്ള മനുഷ്യൻ എന്നെ പറ്റിയെന്ന് അറിയാമോ? അവനും മറ്റേ ഏഴ് വ്യക്തികളുണ്ട് അവിടെ, ഏഴ് കൂടെ, അത് 70%, മൊത്തം 80% അവര് ശിക്ഷയിലേക്ക് പോയി. അവരെ കൊന്നുകളയാൻ, ആ 70% കൊന്നുകളയാൻ തക്കവണ്ണമുള്ള ഒരു കൽപ്പന ആ കർത്താവ് യേശുവിൽ നിന്ന് പുറപ്പെടുകയുണ്ടായി. അതിന്റെ അർത്ഥം ഞാൻ രാജാവായി ഇഷ്ടമില്ലാത്ത ശത്രുക്കളായവരെ എന്റെ മുമ്പിൽ കൊണ്ടുവരിക. അതിന്റെ അർത്ഥം ഈ നാളുകളിൽ പ്രിയ കുഞ്ഞെ, ഞാനും നിങ്ങൾ ഇനി നമുക്കായി ജീവിക്കരുത്, നമുക്കായി ജീവിക്കരുത്. അതല്ല ക്രിസ്തീയ ലക്ഷ്യം. പകരം ദൈവം നമ്മളിലൂടെ ഭൂമിയിൽ വാഴണം. ഇതാണ്, ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ആ സ്വർഗരാജ്യത്തിൽ ഒരു തൊഴിലവസരമാണ് നമ്മുടെ ജനനത്തിന്റെ കാരണം, നമ്മുടെ ജനനത്തിന്റെ കാരണം. ഹല്ലേലൂയ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഓൾറെഡി ഈ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഭൂമിയിൽ പല മേഖലകളിലും ജോലി നോക്കുന്നവരാണ് നമ്മൾ, അല്ലേ? ജോലി നോക്കുന്നവരാ, റിട്ടയർ ആയിട്ട് വീട്ടിൽ ഒന്ന് ഇരിക്കുന്നവരുണ്ട് അല്ലേ? പക്ഷേ ഇത് റിട്ടയർമെന്റ് ഇല്ലാത്ത ഒരു ജോലിയിലേക്ക് സ്വർഗത്തിലെ നമ്മളെ വിളിച്ചിരിക്കുക. റിട്ടയർമെന്റ് ആയില്ല, അത് വെറും ജോലിയല്ല, ദൈവത്തോട് കൂടെ വസിച്ച ദൈവത്തിന്റെ സ്നേഹവും സന്തോഷവും ദൈവത്തിന്റെ മാറിൽ ഇതാ ആ ദൈവത്തോടുള്ള സ്വസ്ഥത അനുഭവിച്ചുകൊണ്ടുള്ള ആ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ സ്വർഗീയവുമായ ജോലി ചെയ്യുവാൻ സ്വർഗത്തിലേക്ക് നമ്മളെ വിളിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് നഷ്ടമാക്കി കളയല്ലേ, ഇത് നമ്മുടെ ഇന്റർവ്യൂ പീരീഡാണ്. ഇന്റർവ്യൂ പീരീഡ് മാക്സിമം സ്കോർ ചെയ്യുക. ഇതുകൊണ്ടാണ് പൗലോസൊക്കെ പുസ്തകമൊക്കെ പറയുന്നത്, നൊടിനേരത്തേക്ക്, ഇത് പ്രയാസമുള്ള കാര്യമൊക്കെ തന്നെയാണ്, പക്ഷെ നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം. എത്ര ഘനം? നിത്യഘനം ഞങ്ങൾ പ്രാപിക്കാൻ ഇടയാകുന്നു. പ്രയാസമുണ്ട് മകളെ, ഓടുമ്പോൾ പ്രയാസമുണ്ട്, വിഷയമുണ്ട്, ഇതൊക്കെ മറന്നിട്ട് നമുക്ക് മുമ്പിലൂടെ ലക്ഷ്യമാക്കി ഓടാം. നമ്മുടെ കണ്ണുകളിൽ അടയ്ക്കാം ദൈവസന്നിധിയിൽ, നമ്മുടെ കണ്ണുകളിൽ അടയ്ക്കാം, നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യമാക്കി ഓടാം. ഹല്ലേലൂയ. നമ്മൾ ആരും തളർന്നിരിക്കരുത്. കർത്താവ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, കർത്താവ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മളൊരു വലിയ ഇമ്പാക്റ്റ് ആയി തീരണം, ഈ ലോകത്തിന് ഒരു പ്രകാശമായി തീരണം. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. Thank you, Daddy. Thank you for the unexpected mercy that you had given, Father. Thank you. Thank you, Daddy. Thank you. Hallelujah. Thank you, Father. Thank you. Thank you. Thank you. പ്രിയ നല്ല പിതാവേ, ഞങ്ങൾ ഇതുവരെയും ചിന്തിച്ചിട്ടില്ലാത്ത ആ ടൈറ്റിൽ അങ്ങ് തന്നതിനായി നന്ദി. ദൈവരാജ്യത്തിലെ തൊഴിലവസരമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പുറകിലെ കാരണം. ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന കർത്താവ്, അവസാനം ഞങ്ങൾ അങ്ങ് വച്ച വലിയ ജോലിയിലേക്ക് അങ്ങയോടുകൂടെ താമസിച്ച് പ്രവേശിക്കണമെന്ന്. ഭൂമിയെ വാഴേണ്ട ജോലി, ഭൂമിയെ നശിപ്പിക്കുന്നവർക്ക് ശിക്ഷ, എന്നാൽ അങ്ങ് ഏൽപ്പിച്ച താലന്തു അത് മൾട്ടിപ്ലൈ ചെയ്യുന്നവർക്ക് പ്രതിഫലം, അവസാനം ജയം പ്രാപിച്ച അങ്ങയുടെ സന്നിധിയിൽ വരണമെന്ന്. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ അങ്ങ് ഞങ്ങളെ വിളിച്ച് ഞാൻ തന്നതുകൊണ്ട് നീ എത്ര നേടി എന്ന് ഞങ്ങളോട് ചോദിക്കുമെന്ന്. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ അറിയിച്ചതിനായി നന്ദി. അങ്ങയുടെ സന്നിധിയിൽ വന്നിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ഒരു താലന്തുകാരനെ പോലെ നിന്ന് ശിക്ഷ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകരുതേ കർത്താവേ. അങ്ങ് ഏൽപ്പിച്ച ആ ജോലി ഞങ്ങളുടെ ജീവിതത്തെ ചെയ്തെടുക്കുവാൻ തക്ക ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രിയ നല്ല പിതാവേ, നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളെ കാത്തുകൊള്ളണം. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ അത്ഭുത കരങ്ങളിലേക്ക് ഈ മക്കളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മോട്ടിവേഷൻ പോലെ കർത്താവേ ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തികളെ തികയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ജനത്തിന്റെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ തേജസ്സും അങ്ങയുടെ മക്കളോട് കൂടിയിരിക്കണം. രോഗികളായിരിക്കുന്നവരങ്ങിപ്പോ സൗഖ്യം കൊടുക്കണമേ. യേശുവിന്റെ അടിപ്രധാനുള്ള സൗഖ്യം അങ്ങളുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സമാധാന ഇവരുടെ ഹൃദയങ്ങളെയും നിലവുകളെയും വാഴട്ടെ. കിട്ടുന്ന നല്ല സന്ദേശത്തിനായി നന്ദി. പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിച്ചാണ് എല്ലാ മഹത്വ യഹോവയ്ക്ക് യേശുവിൻ നാമത്തിൽ പിതാവേ. താങ്ക് യു ഫാദർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രൈസ് ജീസസ്. പ്രിയരെ, സ്വർഗത്തിലത് നമ്മുടെ സംസാരിച്ചോളൂ കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതാ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. അങ്ങനെ ഇരുളടഞ്ഞ ഈ ദേശത്തിന് നമുക്ക് വിളക്കായി തീരാം. ദൈവത്തിനെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.